ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് ഇതിന് മുൻപിലുള്ള ഒരാഴ്ചയിൽ സംസാരിച്ചു തുടങ്ങിയിരുന്നു. അതിന്റെ ബാക്കിയായിട്ടുള്ള ഭാഗങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത്. ദൈവത്തെ അറിയുവാൻ ദൈവം വെച്ചിരിക്കുന്ന മൂന്ന് ഉപാധികളുണ്ട്. ഒന്ന്, ദൈവത്തിന്റെ എഴുതപ്പെട്ട തിരുവചനം, റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്. ദൈവം തന്നെക്കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കണമെന്ന് താല്പര്യപ്പെട്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഒത്തിരി തിരുവചന ഭാഗങ്ങളുണ്ട്. നാം അത് വേദോത്സവത്തിൽ നിന്ന് പിക്ക് ചെയ്ത് നമ്മുടെ ഹൃദയത്തിൽ ആ വാക്യങ്ങളെ ചേർത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ ദൈവം ആരാന്നുള്ള ചിത്രം നമുക്ക് ലഭിക്കുന്നത്. അത് നിങ്ങൾ തിരുവചനം വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് അറിയണം. നമ്മുടെ ഉത്തരവാദിത്വം. നിങ്ങളുടെ കുട്ടിയെ റിസൾട്ട് നിങ്ങൾ ഇന്റർനെറ്റിൽ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു സൂക്ഷ്മത, ആ രജിസ്റ്റർ നമ്പർ തെറ്റിപ്പോകാതിരിക്കാൻ, അവന്റെ പെർസെൻറ്റേജ് കറക്റ്റ് ആണെന്നറിയാൻ നിങ്ങൾ സൂക്ഷ്മതയോടെ ആ റിസൾട്ടിനായിട്ട് നെറ്റിന് മുമ്പിൽ ഇരിക്കുന്നത് പോലെ ദൈവത്തെ സംബന്ധിച്ച് ഏറ്റവും വ്യക്തവും തെളിവുമായി കാര്യങ്ങൾ കിട്ടത്തക്കവണ്ണം ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ ദൈവത്തെ സംബന്ധിച്ചുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ വായിക്കുന്നെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഈ പ്രബോധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ പ്രബോധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫലവത്തായി തീരണമെങ്കിൽ ഈ ഇതിന്റെ മുകളിൽ വസിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടിൽ നിന്ന് നമുക്ക് ഈ പ്രബോധനങ്ങൾ ഫലവത്തായി തീരുന്നു. ഇപ്പൊ ഉദാഹരണം, ക്ഷമിക്കുക, നമ്മളതാണ് കേട്ടത്. നമ്മ കേവലം ഇന്നു മുതൽ അത് ക്ഷമിക്കാമെന്ന ഒരു ദൂത് കേട്ടുകൊണ്ടല്ല പോകണ്ടേ. ക്ഷമയുടെ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിൽ നിന്ന് ക്ഷമയെന്ന ആ പ്രബോധനം ഫലവത്തായിത്തീരുന്നു. ഹോളിനെസ് ഗ്രൂപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഒരു തെറ്റ്, പ്രബോധനങ്ങളെ അങ്ങനെ അങ്ങ് എടുത്തോണ്ട് പോകും. ഇന്ന് ക്ഷമിക്കണം എന്നാ പറഞ്ഞത്, നമ്മൾ അങ്ങ് ക്ഷമിക്കാൻ വേണ്ടി ഇന്ന് അങ്ങ് പ്രാർത്ഥിച്ചു തുടങ്ങും. ഡോണ്ട് സ്റ്റാർട്ട് ദേർ, അവിടെ നിന്നല്ല തുടങ്ങേണ്ടത്. ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ല തുടങ്ങേണ്ടത്. കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിപ്പി, കർത്താവിന്റെ ക്യാരക്ടർ ആകുന്ന കരുണയും ദീർഘക്ഷമയെ കുറിച്ചുള്ള വെളിപ്പാടാണ് ആദ്യം പ്രാപിക്കാൻ ആരംഭിക്കേണ്ടത്. അതിന്റെ ചിത്രത്തിന് മുമ്പിൽ ഇരുന്ന് മാത്രമേ നിങ്ങൾക്ക് ക്ഷമ എന്ന ഒരു നടപ്പിലേക്ക് വരാൻ കഴിയത്തുള്ളൂ. സോ ഞാൻ ഒന്നുകൂടെ അത് ആവർത്തിച്ച് പറയട്ടെ, നോ ദ ട്രൂത്ത് ദെൻ കം ടു ദ ആപ്ലിക്കേഷൻ. ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ കേൾക്കുമ്പോൾ അയ്യോ ഇന്ന് ക്ഷമിക്കാനാ പറഞ്ഞ, എനിക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും, അവിടേക്കല്ല പോകേണ്ടത്, ദൈവത്തിങ്കിലേക്ക് ചെല്ലുക. അവിടെ നിന്ന് ആരംഭിക്കേണ്ടത്, അവിടെ നിന്ന് ആരംഭിക്കേണ്ടത്. ബിക്കോസ് ഹീ ഈസ് ദ സോഴ്സ്, അവൻ ക്ഷമിച്ചതുപോലെ അതിൽ നിന്നും നമുക്ക് ആ വെളിപ്പാടിൽ നിന്നാണ് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു ജീവിതം ലഭിക്കുന്നത്. സോ ദൈവത്തെ അറിയുന്നതിലൂടെയാണ് നമ്മുടെ എല്ലാ ജീവിതത്തിന്റെ നടപ്പും വ്യക്തതയുള്ളത്. സോ ദൈവത്തെ അറിയാനുള്ള ഒന്നാമത്തെ ഉപാധി റിട്ടേൺ വേർഡ് ഓഫ് ഗോഡ്. രണ്ട്, ഭൂമിയിൽ താൻ അയച്ച തന്റെ പുത്രൻ. നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി ക്രിസ്തുവിൽ വസിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടിന് നാം അടുത്തത് ചെല്ലേണ്ടത് യേശുവിന്റെ അടുക്കിലേക്കാണ്. യേശുവിന്റെ അടുക്കിലേക്ക്. തോമസിനോട് കർത്താവ് അതാണ് പറയുന്നത്, ഞാനും പിതാവും ഒന്നത്ര. യേശുവിലൂടെ ദൈവത്തിന്റെ മഹത്വത്തെയും ദൈവം ആരാണെന്നുള്ളതിനെ കുറിച്ചും നമുക്കറിയാനുള്ള രണ്ടാമത് ദൈവം തന്ന ഒരു ഉപാധി. മൂന്നാമത് ദൈവം തന്നത് പരിശുദ്ധാത്മാവിനെയാണ്. നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യർക്ക് ദൈവത്തിന്റെ ആഴങ്ങളെ ആരായാൻ കഴിയത്തില്ല. ദൈവത്തിലുള്ളത് ദൈവത്തിന്റെ ആത്മാവല്ലാതെ മറ്റൊന്നും ആരായുന്നില്ല, അന്വേഷിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിനുള്ളതിനെ ആരാഞ്ഞ് നമുക്ക് കണ്ടെത്തി തരുന്നു. ദൈവത്തിന്റെ ആത്മാവ് സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. മൂന്നാമത് ദൈവത്തെ നാം അറിയാൻ കൂട്ടുപിടിക്കേണ്ട സോഴ്സ് ഹോളി സ്പിരിറ്റ്. ഈ മൂന്നിനും ശേഷം അപകടകരമായ നാലാമതൊരു മേഖലയുണ്ട് ദൈവത്തെ അറിയാൻ നാം ഉപയോഗിക്കുന്നൊരു മേഖല. അത് പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. That is very dangerous. സ്വന്തം അനുഭവങ്ങളിലൂടെ ദൈവത്തെ സങ്കല്പിക്കാൻ ശ്രമിക്കുന്നിടത്താണ് ദൈവമക്കൾ പരാജയപ്പെടുന്നത്. സ്വന്തം അനുഭവങ്ങൾ, തിരുവചനവും ക്രിസ്തുവും പരിശുദ്ധാത്മാവും ആകുന്ന മൂന്ന് അനുഭവങ്ങളിലൂടെ വരുന്നതേ ഉള്ളൂ ഒരു വ്യക്തിപരമായ അനുഭവം. There is no any personal experience. Every experience come through the word of God. ആ എക്സ്പീരിയൻസ് യേശുവിനെ അറിഞ്ഞ എക്സ്പീരിയൻസ് ആയിരിക്കും. ആ എക്സ്പീരിയൻസ് കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവായിരിക്കും. സോ അത് കോൺട്രഡിക്ട് ചെയ്യത്തില്ല. ദൈവത്തെ അറിയാൻ ശ്രമിക്കുന്നത് ഈ മൂന്ന് വഴികളിലൂടെ മാത്രമാണ്. എങ്കിൽ നിങ്ങൾ പ്രബോധനങ്ങൾക്ക് മുമ്പിൽ നിരാശപ്പെട്ടു പോകത്തില്ല. നിങ്ങൾക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് നിങ്ങൾക്ക് ദൈവത്തെ അറിയാൻ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നത്. ക്ഷമിക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഇന്ന് നാം വായിച്ചുകൊണ്ടിരുന്നതും ചിന്തിച്ചുകൊണ്ടിരുന്നതും ദൈവത്തെ എഴുതപ്പെട്ട ലിറ്ററായ തിരുവചനത്തിലൂടെ അറിയാനാണ് നാം ശ്രമിക്കുന്നത്. നോട്ട് ത്രൂ ദ ഹോളി സ്പിരിറ്റ്, ഓക്കെ, എല്ലാ വചനവും ദൈവശാസ്യമാണ്. എന്നാൽ ഹോളി സ്പിരിറ്റിന്റെ ഒരു വെളിപ്പാട് എന്നതിനേക്കാൾ, ക്രിസ്തുവിലൂടെ അറിയുന്നതിനേക്കാൾ, വേദപുസ്തകത്തിൽ അക്ഷരത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന എന്റെ ദൈവം ആര് എന്നത് നാം അക്ഷരത്തിലൂടെ വായിച്ചെന്ന് മനസ്സിലാക്കുക. അങ്ങനെ വായിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, അങ്ങനെ വായിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. അത് സംബന്ധിച്ചാണ് നാം കഴിഞ്ഞ പ്രാവശ്യം ദൈവത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ച് വായിക്കാനും ചിന്തിക്കാനും ആഗ്രഹിച്ചപ്പോൾ യെഹെസ്കേലിന്റെ പ്രവചനം അതിന്റെ ഒന്നാം അധ്യായം വായിച്ച് യഹോവയുടെ സിംഹാസനം സംബന്ധിച്ച് ചില ചിന്തകൾ നമ്മൾ തുടങ്ങിയത്. ഇന്ന് അന്ന് വായിച്ച ശേഷം യെഹെസ്കേലിന്റെ ഒന്നാം അധ്യായം പിന്നീട് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വായിച്ചവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് ദൈവത്തിന്റെ പ്രത്യക്ഷതയും ദൈവത്തിന്റെ സിംഹാസനവും ഇരിക്കുന്നിടത്ത് നടന്നിട്ടുള്ള സം മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ് നാം വായിച്ചത്. ഒന്ന് നിങ്ങൾ ഓർക്കാനായിട്ട് ഞാൻ പെട്ടെന്ന് പറയുകയാണ്, കൊടുങ്കാറ്റ് കർത്താവിന്റെ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിലും കർത്താവിന്റെ സിംഹാസനത്തോടുള്ള ബന്ധത്തിലും നാം കണ്ടിട്ടുള്ള ഒരു പ്രത്യേക മാനിഫെസ്റ്റേഷനാണ് കർത്താവ് കാറ്റുമായിട്ട് ബന്ധപ്പെട്ട് കൊടുങ്കാറ്റിൽ അവന് വെളിപ്പെട്ടു വരുന്നു. രണ്ട്, മേഘം ക്ലൗഡ്. മൂന്ന്, തീ. നാല്, ഇടിമുഴക്കം. അഞ്ച്, മിന്നൽ. ആറ്, പ്രകാശം. ഇത് ആണ് നാം പ്രധാനമായിട്ട് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച്, ഇടിമിന്നൽ, ഇടിമുഴക്കം. അതിനെ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, വലിയ പെരുവെള്ളത്തിന്റെ ശബ്ദം, ഈ ശബ്ദം. രണ്ട്, പ്രകാശം. മൂന്ന്, തീയ്. നാല്, മേഘം. അഞ്ച്, കൊടുങ്കാറ്റ്. ഈ കാര്യങ്ങൾ പല വേദഭാഗങ്ങളിലും ദൈവത്തിന്റെ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ നാം വായിക്കുന്നുണ്ട്. അങ്ങനെയാണ് നാം ദൈവത്തിന്റെ മഹത്വത്തെ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. നാം യെഹെസ്കൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നുവെന്നും സിംഹാസനത്തിന്റെ താഴെ ഒരു രഥം ദൈവത്തിന്റെ സിംഹാസനത്തെ വഹിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ആ രഥത്തിന് കീഴിൽ നടക്കുന്ന ചില പ്രതിഭാസങ്ങളെക്കുറിച്ചും നാം ചിന്തിച്ചു തുടങ്ങി. അതിൽ ചില പ്രതിഭാസങ്ങളാണ് നാം വായിച്ചത്, തീയ, ഇടിമുഴക്കം, മിന്നൽ ഇവയൊക്കെ. നമുക്ക് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വീണ്ടും വരാം, അതിന്റെ ഒന്നാം അധ്യായത്തിലേക്ക് വരാം. ശ്രദ്ധിക്കുക, ഒരു പഠനമായിട്ടാണ് നാം ഇത് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു മനസ്സോടെ ഇരിക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന നിലയിൽ പറഞ്ഞു പോകാം. നമ്മൾ അധ്യായം വായിക്കുന്നില്ല. യെഹെസ്കൽ പ്രവാചകന്റെ ഒന്നാം അധ്യായത്തിന്റെ ഇതിവൃത്തം, ദൈവത്തിന്റെ സിംഹാസനവും അതിലിരിക്കുന്ന ദൈവത്തെയും അവൻ കണ്ടു. എന്നാൽ അതിലെ പ്രത്യേകതകളായിട്ട് നാം പരിശോധിച്ചത്, ഒന്ന്, ദൈവം എങ്ങനെ വന്നു എന്നാ കണ്ടേ, ഒരു കൊടുങ്കാറ്റിൽ വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീ. ഇത് യെഹെസ്കേൽ കണ്ടു, കാണുന്ന കാഴ്ച കൊടുങ്കാറ്റ്, മേഘം, പാളിക്കത്തുന്ന തീയ്. ഇനി ഇതിന് ചുറ്റും ഒരു പ്രകാശ വലയമുണ്ടായിരുന്നു. നാലാം വാക്യത്തിൽ വീണ്ടും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ, ഈ വരുന്ന തീയുടെ നടുവിൽ ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതിന്റെയും നടുവിൽ വീണ്ടും നാല് ജീവികൾ. വീണ്ടും അകത്തേക്ക് പോവുക, ഇന്നർ സർക്കിളിലേക്ക് പോവുക. കൊടുങ്കാറ്റ്, തീയ്, അതിന്റെ പ്രകാശം, പിന്നെ അതിന്റെ നടുക്ക് ശുക്ലസ്വർണം പോലെ എന്തോ ഒന്ന് കണ്ടു. വീണ്ടും അതിന്റെ നടുക്കാണ് പിന്നെയും താൻ കാണുന്നത് എന്താ, നാല് ജീവികൾ. പിന്നെയും നിങ്ങൾ അതിന്റെ അകത്തോട്ട് പോയ നാല് ജീവികൾക്ക് നടുക്ക് വീണ്ടും തീക്കലിലും തീപ്പന്തവും. വീണ്ടും അതിന്റെ ഉള്ളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ നിന്നും ഇടി തീനാളം പുറപ്പെടുന്നു, മിന്നൽ പുറപ്പെടുന്നു. ഇങ്ങനെ ഒരു ഇന്നർ സർക്കിൾ ഇങ്ങനെ അതിന്റെ അകത്തുണ്ട്. അവൻ നോക്കുമ്പോൾ കൊടുങ്കാറ്റ്, പാളിക്കത്തുന്ന മേഘം, തീയ്, അതിന് ചുറ്റും പ്രകാശം. ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ശുക്ലസ്വർണം പോലെ എന്തോ ഒന്ന് കണ്ടു. അതിന്റെ ഉള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ നാല് ജീവികൾ. അതിന്റെ ഉള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ തീക്കട്ടകൾ. അതിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവിടെ നിന്നൊരു തീപ്പന്തം കത്തുന്നു. അത് വീണ്ടും അവൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഈ തീകളെല്ലാം മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു, ഈ തീക്കട്ടകളെല്ലാം. വീണ്ടും താൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇതിന്റെ എല്ലാം നടുക്ക് മിന്നൽ പോലെ ഈ ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കാഴ്ചയെ യെഹെസ്കേൽ ഒന്ന് പ്രതിപാദിക്കുന്നു. ഇത് പെട്ടെന്ന് ചിത്രത്തിൽ ഹൃദയത്തിലേക്ക് വരത്തില്ല, കാരണം കണ്ടുപരിചയമുള്ള ചിത്രങ്ങളല്ല ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, ഒരു കാറ്റ്, മേഘം, അതിന്റെ അകത്ത് തീയ്, അതിന്റെ അകത്ത് ശുക്ലസ്വർണം പോലെ എന്തോ ഒന്ന്, അതിന്റെ അകത്ത് വീണ്ടും നാല് ജീവികൾ, അതിന്റെ ഉള്ളിൽ വീണ്ടും തീക്കട്ടകൾ, അതിന്റെ ഉള്ളിൽ തീപ്പന്തം, അത് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നു. അതിനു ചുറ്റുമുള്ള ജീവികൾ മിന്നൽ പോലെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് യഹോവയുടെ സിംഹാസനം വഹിക്കുന്ന രഥം. ഇതൊരു വിധാനത്തിന് കീഴെ പിടിപ്പിച്ചിരിക്കുക. ഇതാണ് എഹെസ്കേൽ പ്രവചനം. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ച, ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചാൽ ഇത് മനസ്സിലാവും. പ്രിയമുള്ളവരെ, ദൈവം ഇരിക്കുന്ന ഒരു കശേരയിലല്ല. അതുകൊണ്ടാണ് അവൻ കെരൂബുകളെ വാഹനമാക്കി വരുന്നു. എവിടെയാ വായിക്കുന്നത്? നമ്മള് എടുത്തിട്ടുള്ള വാക്യങ്ങളിൽ നിങ്ങൾ മറന്നു പോകരുത്. സങ്കീർത്തനം 18 ഇതിന്റെ ഒരു വെളിപ്പാടാ കേട്ടോ. അവിടെ ദാവീദ് പറയുന്നുണ്ട്, നമ്മൾ തീയടകാരി ഇടിമുഴക്കം ഒക്കെ പറഞ്ഞപ്പോൾ 18 സങ്കീർത്തനം വായിച്ചു. അതേ 18 സങ്കീർത്തനത്തിൽ ഈ എഹെസ്കേലൊക്കെ കാണുന്നതിന് മുമ്പ് ദാവീദ് ദൈവത്തിന്റെ കെരൂബിന്റെ മുകളിൽ ദൈവം ഇരിക്കുന്നത് താൻ 18:10 വാക്യത്തിൽ താൻ എഴുതിയിട്ടുണ്ട്. 18:10. ഓ ഹല്ലേലൂയ. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു. 99 സങ്കീർത്തനത്തിലും ഈ എഹെസ്കേൽ കാണുന്നതിന് മുമ്പായിരിക്കണം അവർ ഈ ചിത്രം കണ്ടു. യഹോവ വാഴുന്നു, അതിന്റെ 1 വാക്യം. ജാതികൾ വിറയ്ക്കട്ടെ, അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു. പ്രിയമുള്ളവരെ, എഹെസ്കേൽ കണ്ട കാഴ്ച ഒരു വിഭ്രമ കാഴ്ചയല്ല, ശരിയായ കാഴ്ചയാണ്. കാരണം ഈ കെരൂബിന്റെ മുകളിൽ ദൈവം ഇരിക്കുന്ന കാഴ്ച മറ്റു പലരും കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്റെ ഞാൻ എംഫസൈസ് ചെയ്യുന്നത്, ദൈവഭക്തന്മാർ കണ്ട ഈ കാഴ്ചകൾ തമ്മിൽ കോൺട്രഡിക്ട് ചെയ്യുന്നില്ല. എഹെസ്കേല് 4 ജീവികളുടെ മുകളിൽ ഒരു വിധാനമിട്ടിട്ട് വിധാനത്തിന്റെ മുകളിൽ ദൈവം ഇരിക്കുന്നത് കാണുന്നു. ദാവീദ് കെരൂബുകളുടെ മുകളിൽ ദൈവം വാഹനമായിട്ട് വരുന്നത് കാണുന്നു. ഇനി എനിക്ക് അതിലെ സന്തോഷം, ശമുവേലിന്റെ പുസ്തകത്തിൽ വായിക്കണ്ട, 1 ശമുവേലിലും 2 ശമുവേലിലും വേണം. നിങ്ങളുടെ ഇൻഫർമേഷനായിട്ട് നിങ്ങൾ എഴുതിയിടാം. 1 ശമുവേൽ 4:4, 2 ശമുവേൽ 6:2 ശമുവേലാണ് ശമുവേലിന്റെ പുസ്തകങ്ങൾ എഴുതിയെങ്കിൽ ശമുവേൽ പറയുകയാണ്, അവൻ കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നു. ഇനി ഹിസ്കിയാവ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഹിസ്കിയാവ് ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. 37:16. ഹിസ്കിയാവ്, ഇവർ തമ്മിലൊന്നും ഒരേ സമയത്ത് ജീവിച്ചിരുന്നവരല്ല. ആ ഭാഗം കൂടെ ഒന്ന് വേണേ വായിക്കാം. യെശയ്യാവിന്റെ 37:16. ഹിസ്കിയാവ് യഹോവയുടെ സിംഹാസനത്തിന്റെ കാഴ്ച കണ്ടപ്പം,
ദൈവമായ കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നതിനായി,
ഇസ്രായേലിന്റെ ദൈവം കെരൂബുകളുടെ, ഓ ശ്രദ്ധിക്ക, 5 പേരും 5 സമയത്ത് 5 സ്ഥലത്ത് വെച്ച് ദൈവത്തെ കണ്ടപ്പോൾ അവരെല്ലാം കണ്ടത് കെരൂബാകുന്ന 4 ജീവികളുടെ മുകളിൽ ഒരു വിധാനത്തിന് മുകളിൽ ദൈവീകരിക്കുന്നതായിട്ടാ കണ്ടെ. ആമേൻ. അപ്പൊ നിങ്ങൾ ബുദ്ധിപൂർവം തിരിച്ചറിഞ്ഞ് റിട്ടേൺ വേർഡ് ഓഫ് ഗോഡിൽ നിന്ന് പഠിച്ചെടുക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ സിംഹാസനം വെറുതെ ഒരു കസേരയല്ല. ഒത്തിരി കൂട്ടകൾക്ക് നടുവിലേക്ക് ചെല്ലും തോറും തീക്കു നടുവിൽ ശുക്ലസ്വർണം, വീണ്ടും അതിന് നടുവിൽ 4 ജീവികൾ, വീണ്ടും അതിന്റെ അകത്തേക്ക് നോക്കുമ്പോ തീപ്പന്തം, വീണ്ടും അതിലേക്ക് നോക്കുമ്പോ തീക്കനൽ, അവിടെ അകത്തുനിന്ന് ഇടിനാദം പുറപ്പെടുന്നു. ഇതെല്ലാം എവിടെയാ സംഭവിക്കുന്ന അറിയാവോ? ദൈവത്തിന്റെ ഇരിക്കുന്ന സിംഹാസനത്തിന്റെ താഴെയുള്ള വിധാനത്തിന് കീഴെയാ. ഇതിന് ദാനിയേൽ ഇട്ടിരിക്കുന്ന പേരെന്നറിയോ? കർത്താവിന്റെ രഥം. ദാനിയേലിന്റെ പുസ്തകം അതിന്റെ 7 ആ പദപ്രയോഗം ദാനിയേൽ ഉപയോഗിക്കുന്നുണ്ട്. 7:9 അല്ലേ, 7:9. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു, വയോധികനായി ഒരുത്തൻ ഇരുന്നു, അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയാ. കണ്ടോ, ഈ അഗ്നിജ്വാലയാണ് ദൈവത്തിന്റെ സിംഹാസനം എന്ന് എസക്കിയേൽ കണ്ടത് തന്നെ ഈ മനുഷ്യനായ ദാനിയേലും കാണുന്നു. അവന്റെ രഥചക്രങ്ങൾ, ദൈവം ഒരു രഥത്തിലാ. ഈ രഥമാണ് ദൈവത്തെ വഹിച്ചുകൊണ്ട് പോകുന്നത്. വെൻ ഗോഡ് വാണ്ട്സ് ടു മൂവ്, ദൈവത്തിന് മൂവ് ചെയ്യേണ്ടി വരുമ്പോൾ ഈ 4 ജീവികളുടെ മുകളിൽ വിധാനമിട്ട് അതിന്റെ മുകളിൽ ഇരിക്കുന്ന ദൈവം ഈ വാഹനമാക്കിയാണ് ഇത് പറക്കുന്നത്. ഇത് രഥമാ, ദൈവത്തിന്റെ രഥമാ, മൂവബിൾ ചാരിയറ്റ്. ആ രഥത്തിന്റെ നടുവിൽ നടക്കുന്ന ചില പ്രതിഭാസങ്ങൾ അത്ഭുതകരമായിട്ടാണ് നാം വായിക്കുന്നത്. നമ്മള് ദാനിയേൽ തന്നെ വായിക്കുന്നുണ്ട്, ആ രഥത്തിന്റെ ചക്രങ്ങൾ എങ്ങനെയാണ്, കത്തുന്ന തീ പോലെ ആയിരുന്നു. നമ്മൾ എഹെസ്കേലിൽ അത് വായിക്കുന്നുണ്ട്, കെരൂബുകൾക്ക് കീഴെ ചക്രങ്ങളുണ്ട്, ചക്രങ്ങൾ അതിന്റെ റിം നമ്മുടെ മലയാളത്തിൽ ഒരു വട്ടം എഴുതിയിരിക്കുന്ന റിം അതിഭീകരമായിരുന്നു, അതിൽ നിറച്ചും കണ്ണുകൾ നിറഞ്ഞിരുന്നു. അതിനെ ദാനിയൽ കാണുമ്പോൾ ആ ചക്രങ്ങൾ കത്തുകയായിരുന്നു, കത്തുകയായിരുന്നു. യെഹെസ്കേലിൽ വീണ്ടും നമ്മൾ 3 വായിക്കുന്നുണ്ട്, ചുഴലി എന്നാണ് ആ ചക്രത്തിന് പേര് വിളിച്ചത്. ഇനിയും ഒരു നമുക്ക് പിക്ചർ വരച്ച് കാണിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ യെഹെസ്കേലിലേക്ക് താഴോട്ട് വരുമ്പോൾ ഈ 4 ജീവികളെ കുറിച്ച് എഴുതിയിരിക്കുന്നുണ്ട്, കിരൂബുകളെ കുറിച്ച്. നമുക്ക് ആ ഭാഗം, 4 ജീവികൾക്ക് 4 മുഖം ഉണ്ടായിരുന്നു. 5 തൊട്ട് താഴോട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ഓരോ ജീവിക്കും കഴുകുമുഖവും സിംഹമുഖവും മനുഷ്യമുഖവും കാളമുഖവും ഉണ്ടായിരുന്നു. ഇനിയും കെരൂബുകളെ കുറിച്ച് വർണ്ണിക്കുക. എന്താ അതിന്റെ 7 വാക്യം? അവയുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിന്റെ കുളമ്പ് പോലെയുമായിരുന്നു. മിനുക്കിയ താമ്രം പോലെ. ഏത് മിന്നിക്കൊണ്ടിരുന്നു? ദൈവത്തിന്റെ കാലല്ല, കെരൂബിന്റെ കാല്. ദൈവത്തെ വഹിക്കുന്ന രഥത്തിന്റെ കാലിന്റെ മഹത്വം പറയുക, അത് മിന്നിക്കൊണ്ടിരുന്നു. അതിൽ നിന്നായിരിക്കും ഒരുപക്ഷെ നമ്മൾ മിന്നൽ കാണുന്നത്. ഇനി അതിന്റെ ചിറകുകൾ അതിങ്ങനെ ഉയർത്തി വെച്ചിരിക്കുന്നു, മുകളിലോട്ട് ചിറകുകൾ ചേർത്ത് വെച്ചിരിക്കുന്നു. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് വിടാം. അതിന്റെ 12 വാക്യം, അവ ഓരോന്നും നേരെ മുന്നോട്ട് പോകും, പോകുമ്പോൾ അവ തിരിയാതെ ആത്മാവിന് പോകേണ്ട ഇടത്തേക്ക് തന്നെ പോകും. ഇനി 13 വാക്യം പ്രസക്തവ. അതായത് ഈ ജീവികളുടെ നടുവിൽ നടക്കുന്ന ചില പ്രതിഭാസങ്ങളുണ്ട്. ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, പുറത്തോട്ട് പോകുമ്പോൾ കാഴ്ച വേറെയാ. കൊടുങ്കാറ്റ്, മേഘം, കത്തുന്ന തീ, ശുക്ലസ്വർണം, 4 ജീവി, ഇൻസൈഡ് ദാറ്റ് 4 ജീവി, ആ 4 ജീവികളുടെ അകത്ത് വീണ്ടും കത്തുന്ന തീയും, തീയിൽ നിന്ന് എന്ത് പുറപ്പെട്ടുകൊണ്ടിരുന്നു? മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരുന്നു. ആ തീ തേജസ് ഉള്ളതായിരുന്നു. തീയിൽ നിന്നും മിന്നൽ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ട് ഇരുന്നു. ശ്രദ്ധിക്കുക, ജീവികൾക്ക് നടുവിൽ ഈ പന്തവും തീയും മൂവ് ചെയ്തുകൊണ്ടിരുന്നു. ആ കാഴ്ചകളെ ദാനിയൽ കണ്ടിട്ട് പറയാം, അവന്റെ സിംഹാസനം തീയായിരുന്നു. അവന് ഇതിനെ കണ്ടപ്പോ തീ പോലെ തോന്നി. കാരണം സിംഹാസനത്തിന്റെ താഴെ കരൂപുകൾക്ക് നടുവിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയും, ഇംഗ്ലീഷ് ബൈബിളിൽ ഞാൻ വേറൊരു ബൈബിളിൽ വായിക്കുമ്പോൾ അതിങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഈ തീ കനലുകള് ഇങ്ങനെ ബബിൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്നും ഇടി മിന്നൽ നാഥവും തീ നാളവും പുറപ്പെട്ടുകൊണ്ട് വരുന്നു. ദൂരെ നിന്ന് ദാനിയൽ കാണുമ്പോൾ ദാനിയൽ പറയാ, അവന്റെ സിംഹാസനം മുഴുവൻ ഒരു തീയ. അതിന്റെ ചക്രത്തിലേക്ക് നോക്കിയപ്പോൾ അതിന്റെ ചക്രം കത്തുകയാണ്. പിന്നെ ദാനിയൽ കണ്ടു, അവന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിന്നും അഗ്നി നദി അവന്റെ സിംഹാസനത്തിൽ നിന്നും പുറപ്പെട്ടുകൊഴുകുന്നു. ഈ 13 നിങ്ങൾ വന്നേ, ജീവികൾ മിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ കീഴെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അതിവിചിത്രവും അത്ഭുതകരവുമായ സംഭവ പ്രതിഭാസങ്ങൾ ഓരോ സെക്കൻഡ് നടന്നുകൊണ്ടിരിക്കുക. ഇതിന്റെ എല്ലാം നടുവ് തീക്ക് ചുറ്റും നിൽക്കുന്ന ഈ 4 ജീവികൾ മിന്നൽ പോലെ പാഞ്ഞുകൊണ്ടിരിക്കുക. അവര് മിന്നൽ പോലെ പായുമ്പോൾ തന്നെ അവരുടെ നടുവിൽ കിടക്കുന്ന തീയും മുകളിലോട്ടും താഴോട്ടും ബബിൾ ചെയ്തുകൊണ്ടിരിക്കുക. അവയ്ക്ക് കീഴെ ചക്രമുണ്ട്. ആ ചക്രം ആത്മാവ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ മുകളിൽ ഒരു വിധാനമുണ്ട്, ഒരു ഷീറ്റ്. ആ വിധാനത്തിന്റെ മുകളിൽ ദൈവസിംഹാസനസ്ഥനായിരിക്കുന്നു. ആ കാഴ്ച ഭക്തന്മാർ ദൂരത്തു നിന്ന് കണ്ടപ്പോൾ ഇടിനാദം, തീ കത്തുന്നത് പോലെ, ചുഴലി പോലെ, വലിയ അഗ്നി നദി പോലെ ഒക്കെ അവർക്ക് തോന്നി. അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് പ്രിയമുള്ളവരെ, ദൈവത്തെ വഹിച്ചുകൊണ്ട് പോകുന്ന രഥത്തിന്റെ കാഴ്ച. ആമേൻ. ഇനി നിങ്ങൾ താഴോട്ട് വന്നാൽ നിങ്ങൾക്ക് വെറുതെ ഒത്തിരി മനഃപ്രയാസം ഉണ്ടാക്കും. കാരണം ചക്രവും ചക്രത്തിലുള്ള കണ്ണും എല്ലാം വായിച്ച് വശം കെട്ടുപോകും. ഇത് ചക്രമൊക്കെ നന്നായിട്ട് വ്യാഖ്യാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ സമീപിച്ചാൽ നല്ലതായിരിക്കും. എനിക്ക് ചക്രത്തെ കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയില്ല. ചക്രത്തിലുള്ള കണ്ണിനെ കുറിച്ചും ഒക്കെ ഒത്തിരി വ്യാഖ്യാനമുണ്ട്. അതൊക്കെ നന്നായിട്ട് വെളിപ്പാട് ദിവസം വ്യാഖ്യാനിക്കുന്നവര് നിങ്ങളെ സഹായിക്കും. ഞാനിതെല്ലാം പറയുന്നത് എനിക്ക് ചക്രം പറഞ്ഞ് വിസ്മയിപ്പിക്കാനല്ല, ഇതിന് മുകളിലിരിക്കുന്ന ആളിലേക്കാണ് ഞാൻ വരുന്നത്. പക്ഷെ മുകളിലിരിക്കുന്ന ആളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ താഴെ നടക്കുന്ന പ്രതിഭാസങ്ങൾ പോലും കണ്ടിട്ട് ഭക്തന്മാർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, വിധാനം കഴിഞ്ഞ് പിന്നെ മുകളിലേക്ക് വരുന്ന കാര്യങ്ങൾ കാണാൻ ഒരു മനുഷ്യന് നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ദാനിയേൽ പറഞ്ഞത്, എന്റെ ഉള്ളിൽ ശക്തിയില്ലാതെ പോയി, ഞാൻ മരിച്ചവരെ പോലെയായി. ഗബ്രിയേൽ എന്ന് പറഞ്ഞൊരു ദൂതം വന്ന് സ്പർശിച്ചപ്പോഴാ ഏതാണ്ട് ജീവിച്ചിരിക്കുകയാണെന്ന് ചെറുതായിട്ടൊന്ന് തോന്നിയത്. ഇതേ ദർശനം കണ്ടിട്ട് യെഹെസ്കേലിന്റെ അവസാന വാക്യത്തിൽ പറയുകയാണ്, ഞാന് യഹോവയുടെ തേജസ് അങ്ങനെ കണ്ടു, ഞാൻ കവിണ്ണു വീണു. പിന്നെ യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്, അത് കണ്ടിട്ട് ഞാന് കവിണ്ണു വീണു. ഇനി നിങ്ങൾ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പൊങ്ങും. അതായത് ഈ തീക്കട്ടയും തീക്കരലും തീപ്പന്തവും നാല് ജീവികളും ഈ ഇടിനാദവും മിന്നലും ഈ ചക്രവും ഈ വിധാനവും സിംഹാസനവും എല്ലാം കൂടെ ഒരുമിച്ച് പൊങ്ങുക. കാരണം ഇതൊരു രഥവ. ദാവീദ് സങ്കീർത്തനം എഴുതുമ്പോൾ അവൻ ഈ രഥത്തെ ഇതിന്റെ ആരവാരങ്ങളോടുകൂടെ തന്നെ കണ്ടു. അത് യെഹെസ്കേലും കണ്ടു. പിന്നീട് വരുവീൻ, ഞാൻ നിനക്ക് വരുവാനുള്ളത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് യോഹന്നാൻ ചെല്ലുമ്പോൾ യോഹന്നാൻ ഇതേ കാഴ്ച കാണുന്നുണ്ട്. അവിടെ നാല് ജീവികളുണ്ട്, അവിടെ ഇടിമുഴക്കമുണ്ട്, അവിടെ നാദമുണ്ട്, അവിടെ വില്ല് കാണുന്നുണ്ട്, ഇവിടെ കണ്ട അതേ വില്ല് അവിടെ കാണുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. 45-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നു, അവന്റെ സിംഹാസനം എന്നേക്കുമുള്ളത്. സിംഹാസനം എന്നേക്കുമുള്ളതാ. സിംഹാസനമായിട്ട് ബന്ധപ്പെട്ട തീ കെട്ടുപോയിട്ടില്ല. സിംഹാസനമായിട്ട് ബന്ധപ്പെട്ട തീനാളം അണഞ്ഞു പോയിട്ടില്ല. സിംഹാസനമായിട്ട് ബന്ധപ്പെട്ട ഇടിമുഴക്കം ഇവിടെ കേട്ടിട്ട് 800 വർഷം കഴിഞ്ഞ് യോഹന്നാൻ അതുപോലെ ആ ഇടിമുഴക്കം കേൾക്കുന്നു. ഇവിടെ കണ്ട നാല് ജീവികൾ അവിടെ അവൻ കാണുന്നു. ഇവിടെ കണ്ട വില്ല് അത് മാഞ്ഞു പോയില്ല. വർഷങ്ങൾ കഴിഞ്ഞ് ആ വില്ല് അവിടെ കിടപ്പുണ്ട്. ശമൂവേല് കണ്ട ആ കരൂവ് അവൻ അത് യോഹന്നാൻ വീണ്ടും കാണുന്നു. വെളിപ്പാട് 14, വെളിപ്പാട് 14 ഈ നാല് ജീവികളെ വീണ്ടും വീണ്ടും കാണുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ സിംഹാസനം മാറ്റമില്ലാതിരിക്കുന്നു. അതിലെ ഒരു തീക്കഷ്ണത്തിന് പോലും മാറ്റമില്ല എന്നാണ് വിവിധ ദൈവദാസന്മാർ കണ്ട ദർശനത്തിലൂടെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. അവിടുത്തെ ഓരോ സംഭവ വികാസങ്ങളും മാറ്റമില്ലാതെ തുടരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. യഹോവയുടെ സിംഹാസനം ഉയർന്നിരിക്കുന്നു. യഹോവയുടെ സിംഹാസനം എന്നേക്കും ഹല്ലേലൂയ വാഴുന്നു. പ്രൈസലോ. ഇങ്ങനെ ഒരു കാഴ്ച ഭക്തന്റെ ഉള്ളിൽ റിട്ടൺ വേർഡ് ഓഫ് ഗോഡിൽ നിന്ന് ഉണ്ടാകണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മലയാള ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് വായിച്ച് അങ്ങനെ അങ്ങ് മനസ്സിലാക്കുക. 22-ാമത്തെ വാക്യം, 1:22. 21-ാണ് നമ്മൾ വായിക്കാൻ തീരുമാനിച്ചത്. ആത്മാവ് ചക്രങ്ങളിലായിരുന്നത് കൊണ്ടും അതൊക്കെ നമുക്ക് നമ്മുടെ വ്യാഖ്യാനത്തിന്റെ പരിധിയിൽ വരുന്നില്ല. 21, ജീവികളുടെ ആത്മാവ് ചക്രങ്ങളിലായിരുന്നത് കൊണ്ട് അവ പോകുമ്പോൾ ഇവയും പോകും, അവ നിൽക്കുമ്പോൾ ഇവയും നിൽക്കും, അവ ഭൂമിയിൽ നിന്ന് പൊങ്ങുമ്പോൾ ചക്രങ്ങളും അവയോടുകൂടെ പൊങ്ങും. എന്ന് പറഞ്ഞാൽ ഭക്തന്മാർക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ ഈ സർവസന്നാഹങ്ങളോടുകൂടെ തന്നെയാണ് ദൈവം വന്നത്. കേബാർ നദീതീരത്ത് വന്നപ്പോൾ ഈ ചക്രങ്ങളും ഈ രഥവും രഥത്തിന്റെ മുകളിലുള്ള ദൈവവും ഈ ഫുൾ സെറ്റപ്പായിട്ട് ദൈവം വന്നു. അവ പൊങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇതെല്ലാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആ സ്വർഗത്തിലേക്ക് പൊങ്ങുന്ന കാഴ്ച. 22, ജീവികളുടെ തലയ്ക്ക് മീതെ ഭയങ്കരമായ പളുങ്ക് പോലുള്ള ഒരു വിധാനത്തിന്റെ രൂപം ഉണ്ടായിരുന്നു. ഇവിടെ തൊട്ടാണ് നാം ഇനി ചിന്തിക്കുന്നത്. ഈ താഴെ നടക്കുന്ന സംഭവവികാസങ്ങൾക്ക് മുകളിൽ ഒരു വിധാനമുണ്ട്. ആ വിധാനത്തിന് മുകളിൽ എന്താണ്? പളുങ്ക് പോലുള്ള ഒരു വിധാനത്തിന്റെ രൂപം ഉണ്ടായിരുന്നു. അപ്പം വിധാനം എങ്ങനെയാണെന്നാണ് യെഹെസ്കേല് കാണുന്നത്? ഒരു പളുങ്ക് പോലെ സ്ഫടിക തുല്യമായ ഒരു വിധാനമാണ് കാണുന്നത്. ഇനി നിങ്ങൾ താഴേക്ക് വരുമ്പോൾ 25-ാമത്തെ വാക്യം, അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന്മേൽ നിന്ന് ഒരു നാദം പുറപ്പെട്ടു. ഇനി 26, അവയുടെ തലയ്ക്ക് മീതെയുള്ള വിധാനത്തിന് മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിന് മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം. ഇവിടെ നമുക്കൊന്ന് നിൽക്കാം. ഇത്രയും സംഭവ വികാസങ്ങൾ പറഞ്ഞ ശേഷം ഈ കെരൂബുകളുടെ മീതെയുള്ള സ്ഫടിക തുല്യമായ വിധാനത്തെ അവൻ കാണുകയാണ്. ആ വിധാനത്തെ കുറിച്ച് നമ്മൾ 26-ൽ പറയുന്നത്, അത് നീലക്കല്ലിന്റെ കാഴ്ച പോലെ ആയിരുന്നു. ഇതുപോലൊരു കാഴ്ച ഇതിനു മുമ്പ് നാം കണ്ടിട്ടുണ്ട്. പുറപ്പാട് ഉത്സവത്തിൽ 74 പേര് യഹോവയെ കാണുവാനായിട്ട് പർവ്വതത്തിലേക്ക് പോയപ്പോൾ അവർ ദൈവത്തിന്റെ കാൽപാദത്തിന്റെ അടിഭാഗം കണ്ടു. എങ്ങനെ കണ്ടതാ പറയുന്നത്? എങ്ങനെ കണ്ടതാ? നീലക്കല്ല് പോലെ. ആ ഭാഗം ഒന്ന് വായിക്കാം. ചിലപ്പോൾ ഇതുമായിട്ട് ഒരിക്കൽ പോലും അത് കണക്ട് ചെയ്ത് വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അവരുടെ ഓർമ്മയിലേക്ക് ഇരിക്കും. പുറപ്പാട് ദിവസം 24-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം, മോശയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടെ സീനായ് മലയിലേക്ക് കയറി ചെല്ലുമ്പോൾ താഴേന്ന് മുകളിലേക്ക് കയറിയ ആ ഭക്തന്മാർ കണ്ടത് പത്താം വാക്യം, അവന്റെ പാദങ്ങൾക്ക് കീഴെ നീല കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിന്റെ. ഇതെന്നാണെന്നറിയോ? ഇത് യഗസ്കേല് കെരൂബുകളുടെ മീതെ വെച്ചിരിക്കുന്ന വിധാനമായിരുന്നു അവരിപ്പൊ കണ്ടത്. കാരണം ആ വിധാനത്തെ എങ്ങനെയാ വർണ്ണിച്ചിരിക്കുന്നത്? 26-ാം വാക്യത്തിൽ നീലക്കല്ലിന്റെ കാഴ്ച പോലെയാ. ഫ്രീസലോ, ഓ, പുറപ്പാട് പുസ്തകത്തിൽ സീനായ്മനിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ കാൽപാദത്തിന്റെ അടിഭാഗം നീലക്കല്ല് പോലെ കണ്ടു. കാരണം ദൈവത്തിന്റെ കാൽപാദം വെച്ചിരിക്കുന്ന ഈ വിധാനത്തിൽ അവിടെയാ സിംഹാസനം തുടങ്ങുന്നത്. യഗസ്കേല് കാണുമ്പോഴും ആ നീലക്കല്ല് പടുത്ത തളം പോലെ ആ കർത്താവിന്റെ കാൽപാദത്തിന്റെ അടിയെ ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. കാരണം വിധാനത്തിന്മേലാണ് കർത്താവ് തന്റെ കാല് വെച്ചിരിക്കുന്നത്, അവിടെ നിന്നാണ് തന്റെ സിംഹാസനം തുടങ്ങുന്നത്. പ്രൈസലോ, ഇതെല്ലാം ചേർന്ന് വരികയാണ് പ്രിയുള്ളവരെ. ആ എനിക്ക് എന്റെ സന്തോഷം ഇതാണ്, കർത്താവേ അവിടുന്ന് തലമുറ തലമുറയായി നീ ഞങ്ങളുടെ ദൈവമായിരിക്കുന്നു. നിന്റെ കാലിന്റെ അടിഭാഗത്തെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഭക്തൻ നീലക്കല്ല് പോലെ കണ്ടപ്പോൾ കേബാർ നദീതീരത്ത് മറ്റൊരുവൻ കാണുമ്പോഴും വിധാനത്തെ കാണുമ്പോൾ എങ്ങനെയാ കാണുന്നേ? നീല കല്ല് പോലെ തന്നെയാണ് കാണുന്നത്. പ്രൈസലോ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പാ, ഞാൻ ദൈവത്തെ സ്വർഗത്തിൽ ചെന്ന് കാണുമ്പോൾ അവന്റെ വിധാനത്തെ ഞാൻ കാണുന്നതും ഓ നീലക്കൽ അല്പം മങ്ങി അല്പം ആ ഫെയ്ഡായിട്ടല്ല, അവര് കണ്ട അതേ സ്വച്ഛതയിൽ തന്നെ എനിക്ക് ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മഹത്വത്തെ കാണാൻ കഴിയും. ഹാലേലൂയ, ഹാലേലൂയ. നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സമുദ്രം വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ പരിജ്ഞാനം കൊണ്ട് ഭൂമി നിറയും നിറയും. ഹാലേലൂയ, ഭൂമി നിറയും. കാരണം സ്വർഗത്തിലെ ദൈവം ഈ മഹത്വത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഭൂമി മുഴുവനും അക്ഷരികമായി തന്നെ തന്റെ പരിജ്ഞാനം കൊണ്ട് നിറയുന്ന ഒരു ദിവസമുണ്ട്. അന്ന് എനിക്ക് അക്ഷരികമായി കാണാം, ഇന്ന് എനിക്ക് വരുവീൻ എന്ന് പറഞ്ഞൊരു വാതിൽ തുറന്നിട്ടിട്ട് യേശുവിലൂടെ എനിക്ക് അവനെ അല്പമായി കാണാൻ കഴിയുമ്പോൾ അന്ന് ഇതേ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഇരുന്ന് എനിക്ക് ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കാരണം നിങ്ങൾ സ്വതന്ത്രം പറഞ്ഞില്ല ഞാൻ ഡൗണായി പോകും, ഞാൻ ഈ പറയുന്നൊക്കെ ശരിയാണെന്ന് എനിക്കൊരു തോന്നല്. അപ്പം നമ്മള് കോമൺ ആയി കാണുന്ന കാര്യങ്ങളാ പറയുന്നത്. കെരൂബ് ഒരു കോമൺ പിക്ചറാണ്. ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്നൊരു ഒരു പദപ്രയോഗം തന്നെയാണ് അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു. ഓക്കെ, ഇനി കോമൺ ആയ ഒരു കാര്യവാഗസ്കേല് കാണുന്നത് ഒരു മഴവിൽ. അത് തന്നെ നമ്മൾ വെളിപ്പാട് ഉത്സവത്തിൽ കാണുന്നുണ്ട്, ഒരു പച്ച മരതക വില്ല്. ഓ സ്തോത്രം, അത് അവിടെ തന്നെ ഉണ്ട് പ്രിയുള്ളവരെ, അത് അവിടെയുണ്ട്. അതൊരു പക്ഷെ ദൈവത്തിന്റെ കവനന്റ്, ദൈവത്തിന്റെ നമ്മളോടുള്ള ദൈവം നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്ന ദൈവത്തിന്റെ നിയമത്തിന്റെ വില്ലായിരിക്കാം. ഞാനത് വ്യാഖ്യാനിക്കുന്നില്ല. ഇനിയും സിംഹാസനത്തിലേക്ക് കയറുക, വിധാനം കഴിഞ്ഞു, വിധാനത്തിന്റെ മുകളിൽ നിന്ന് പെട്ടെന്ന് കോമൺ ആയിട്ട് കാണുന്ന ഒരു പദപ്രയോഗം കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. മനുഷ്യ സാദൃശ്യത്തിലാണ് ഭക്തന്മാരെല്ലാം ദൈവത്തെ കാണുന്നത്. 1:26 രഥം കഴിഞ്ഞ് വിധാനം കഴിഞ്ഞ് വിധാനത്തിന്റെ മുകളിലേക്ക് വരുമ്പോൾ വിധാനത്തിന് മീതെ നീലക്കല്ലിന്റെ കാഴ്ച പോലെ സിംഹാസനത്തിന്റെ രൂപവും സിംഹാസനത്തിന്റെ രൂപത്തിന്മേൽ അതിന് മീതെ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപവും ഉണ്ടായിരുന്നു. ഇത് മനുഷ്യരായി സൃഷ്ടിക്കപ്പെട്ട എല്ലാവർക്കും വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. എന്റെ ദൈവത്തെ ഒരു മനുഷ്യരൂപത്തിൽ കാണാൻ, നിങ്ങളൊരു ഡയമണ്ട് ആയിട്ട് ദൈവത്തിനെ പോയി കാണുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അകത്തൊരു അല്ലെ തിളങ്ങായിരിക്കാം, ഒരുപക്ഷെ അത് അതിൽ നിന്ന് ഇടി പുറപ്പെടുന്നുണ്ട്, നാദം പുറപ്പെടുന്നുണ്ട്. ഒരു സബ്സ്റ്റൻസ് ആയിട്ടാണ് ദൈവത്തെ കാണുന്നെങ്കിൽ എന്താ അതിൻ്റെ അകത്തൊരു സന്തോഷം. ഇനി നമ്മൾ ഈ വേദവശത്തിൽ പറഞ്ഞിട്ടുള്ള ഈ ഗോമേതകം, പുഷ്പരാഗം, ഇങ്ങനെ ഒത്തിരി ഒത്തിരി കേട്ടിട്ടില്ലാത്ത ഒത്തിരി രത്നങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കൂടെ നമ്മളെ കാണിക്കാൻ വേണ്ടി ഒരു എക്സിബിഷന് കൊണ്ടുപോകാന്ന് വിചാരിക്കുക. നമ്മളെല്ലാവരും വാലെ വാലെ ഇങ്ങനെ പോയി ഈ ഗോമേതകമൊക്കെ കണ്ടിട്ട് നമുക്ക് എന്ത്, ഗോമേതകം കണ്ട് നമുക്ക് ആസ്വദിക്കാമെങ്കിലും നമുക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു ജീവനായിട്ട് വരുന്നില്ല. കാരണം അതൊരു സബ്സ്റ്റൻസ്, അത് തിളങ്ങുന്നുണ്ട്, കാണാത്ത രീതിയിൽ മനോഹരിതയുള്ളതാ. പക്ഷെ വേദോത്സവത്തിൽ അങ്ങനെയല്ല. ഈ തിളക്കവും മഹത്വവും ഒക്കെ പറഞ്ഞ ശേഷം ഇതൊരു മനുഷ്യ സാദൃശ്യത്തിലാണ് ഈ തിളക്കം. യെസ്, അതാ എന്നെ എനിക്ക് സന്തോഷം തരുന്നത്. കാരണം ദൈവത്തെ എന്റെ സ്വരൂപത്തിൽ എന്റെ സാദൃശ്യത്തിൽ കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പോയിട്ട് ഒരു തിളങ്ങുന്ന ഒരു മാർബിൾ അല്ല കാണുന്നത്, തിളങ്ങുന്ന ഒരു 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 സ്ഫടികമല്ല ഞാൻ കാണുന്നത്. ഞാൻ കാണുന്നത് ഇതേപോലെ തിളങ്ങുന്ന ഒരു ദൈവത്തെയാണ്, വ്യക്തിത്വമുള്ള ഒരു ദൈവത്തെയാണ്, ഒരു രൂപമാണ്, ഒരു സാദൃശ്യമാണ്. അവന് തലയുണ്ട്, അവന് കാലുണ്ട്, അവന് കൈയുണ്ട്. അവനെ കണ്ടവരൊക്കെ അവനെ മനുഷ്യ സാദൃശ്യത്തിൽ കണ്ടു. പേടിക്കണ്ട, ഒരു തെറ്റായ ഡോക്ടറിനായിട്ടൊന്നും നിങ്ങൾ കാണണ്ട, ദൈവത്തെ കണ്ടവരെല്ലാം മനുഷ്യ സാദൃശ്യം. ദാനിയേല് പറയുന്നത് ഞാൻ ഒരു ക്ഷണവസ്ത്രം ധരിച്ച ഒരു പുരുഷനെ ഞാൻ കണ്ടു. പിന്നീട് അവന്റെ വർണ്ണന പറയുമ്പോൾ ഗോമേതകവും ഒത്തിരി 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 കല്ലുകളുടെ ഒക്കെ പേര് പറയുന്നുണ്ട്. പക്ഷെ കണ്ടപ്പോൾ ഒരു പുരുഷനെ കണ്ടെ. ആ പുരുഷൻ ആരാ? ക്രിസ്തുവാ. ദാനിയേൽ 10-ാം അധ്യായത്തിൽ കാണുന്നത് പ്രിയുള്ള ഗബ്രിയേലിനെ അല്ല കേട്ടോ. ആൾക്കാരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാരണം അതിന്റെ അടുത്ത വാക്യത്തിൽ ഗബ്രിയേൽ വന്ന് അവന്റെ മുമ്പിൽ വന്ന് അവനെ സ്പർശിച്ച് അവനെ ആശ്വസിപ്പിച്ചു. നോ നോ നോ, ഇവന്റെ വശക്കേട് കണ്ടപ്പോൾ ഗബ്രിയേൽ വന്നതാ. ഇവ കണ്ട ദർശനം കർത്താവിന്റെ. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അതിന്റെ അകത്ത് ദൈവത്തിന്റെ ശരീരത്തിന്റെ വർണ്ണനകളുണ്ട്. ദൈവത്തെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ ദൈവത്തിന്റെ ബോഡി സബ്സ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഗോമേതകം പോലെയും സൂര്യരാഗം പോലെയും പുഷ്പരാഗം പോലെയും ഓ ദൈവത്തിന്റെ ബോഡി. അത് നമ്മൾ ഇവിടെ എഹെസ്കേല് അതിനെ കുറിച്ച് നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എനിക്കിതിൽ സന്തോഷമായിട്ട് നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നെങ്കിൽ ഇതിങ്ങനെ വായിക്കാം. നമ്മൾ മനുഷ്യ സാദൃശ്യത്തിൽ നമ്മുടെ ദൈവത്തെ കാണും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ, അവന്റെ മുമ്പാകെ കുമ്പിടാം. പ്രിയമുള്ളവരെ, വെട്ടിത്തിളങ്ങുന്ന ഒരു രത്നമായിട്ട് നമ്മൾ ദൈവത്തെ കണ്ടിട്ടല്ല അവനെ കുമ്പിടുന്നത്. ഓ, ദൈവം ജീവനുള്ള ഒരു വ്യക്തിത്വമായി മനുഷ്യ സാദൃശ്യത്തിൽ അവൻ അങ്ങനെ സിംഹാസനത്തിൽ വാണരുളുന്നു. അവന്റെ അരയ്ക്ക് മുകളിലോട്ടും അവന്റെ അരയ്ക്ക് താടോട്ടും രണ്ട് അവസ്ഥയാണെന്ന് മെഗസ്കേൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ താടോട്ട് വായിക്കാം. അതിന്റെ 27-ാമത്തെ വാക്യം, അവന്റെ അര മുതൽ 27:27 അവന്റെ അര മുതൽ മേലോട്ട് എന്താ? ഓ ഓ, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വായിക്കണം. നമുക്ക് വായിച്ച് നമ്മൾ ധ്യാനിക്കാനും ആസ്വദിക്കാനും കൊണ്ടു നടക്കാനും തന്ന വാക്യ ആ സിംഹാസനത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അരയ്ക്ക് മുകളിലോട്ട് അവൻ കണ്ട കാഴ്ച എന്നറിയോ? പ്രിയമുള്ളവരെ, എല്ലാ വാക്യവും നിങ്ങൾ എടുത്തോ. ഒത്ത തീക്കൊത്ത ഒത്ത പോലെ എന്നേ ഉള്ളു കേട്ടോ. തീയാന്നൊന്നും എഴുതിയിട്ടില്ല. തീക്കൊത്ത പോലെ. ദൈവത്തിന് സ്തോത്രം. കറക്റ്റ് വേടുകൾ അവർ ശുദ്ധാത്മാ ഉപയോഗിക്കുന്നത്. തീയാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് തീയം കൊണ്ട് നടക്കും, തീയെ ആരാധിക്കും. അതുകൊണ്ട് തീക്കൊത്ത എന്ന ഒരു കാര്യം പറഞ്ഞ് അവിടെ നിർത്തുക. തീക്കൊത്ത ശുക്ല സ്വർണം പോലെ അരയ്ക്ക് മുകളിലോട്ട് കണ്ടു. ദൈവത്തെ കണ്ട കാഴ്ചയാ. അരയ്ക്ക് മുകളിലോട്ട് എങ്ങനെയാ കണ്ടേ? തീക്കൊത്ത ശുക്ല സ്വർണം പോലെ. അരയ്ക്ക് താഴോട്ട് കണ്ടതോ? തീ പോലെ. അരയ്ക്ക് താഴോട്ട് തീ പോലെ എന്തോ ഒരനുഭവം. അരയ്ക്ക് താഴോട്ടും തീ കത്തുന്ന പോലെ, തീക്കകത്ത് കത്തുന്ന ശുക്ല സ്വർണം പോലെ ഒരു കാഴ്ച അരയ്ക്ക് മുകളിലോട്ട്. പ്രൈസ്ലോ, അവൻ കണ്ട കാഴ്ചയാ. ഇനിയും നമ്മള് ദാനിയേലിന്റെ എഹെസ്കേലിന്റെ 1:26 നമ്മൾ വായിച്ചത്, പുറപ്പാട് പുസ്തകം 22:10 നമ്മൾ വായിച്ചു, അവന്റെ കാൽപാദത്തിന്റെ കീഴ്ഭാഗം അവരെങ്ങനെ കണ്ടു? നീല കല്ലുപോലെ. ശ്രദ്ധിക്കും, അവന്റെ കാലിന്റെ പാദം നീല കല്ലുപോലെ അവർക്ക് തോന്നി. അവന്റെ അരയ്ക്ക് താഴോട്ട് അവർക്ക് എങ്ങനെ തോന്നി? തീ പോലെ തോന്നി. അവന്റെ അരയ്ക്ക് മുകളിലോട്ട് ശുക്ല സ്വർണം പോലെ അവർക്ക് തോന്നി. ഇനിയും നമുക്ക് ഏറ്റവും പരിചിതനായ അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് ദിവസം 4-ാം അധ്യായത്തിൽ അവന്റെ ബോഡിയെ കുറിച്ച് പറയുമ്പോൾ അവന്റെ ശരീരത്തെ കാണുന്നത് എങ്ങനെയായിട്ടാണ് വെളിപ്പാട് ദിവസം 4-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം,
കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശം.
കാഴ്ചയ്ക്ക്, അവന്റെ ശരീരത്തെ നോക്കിക്കൊണ്ട്, അവന്റെ ബോഡി ഫിഗറിനെ നോക്കിക്കൊണ്ട് പറയാ, അവൻ കാഴ്ചയ്ക്ക് എങ്ങനെ ഇരിക്കുന്നേ? സൂര്യ കാന്തത്തോട് പത്മ രാഗത്തോടും അവനിരിക്കുന്നു. ഇതെല്ലാം ചേർത്ത് വെക്കണം. അപ്പം ദൈവത്തിന്റെ ശരീരത്തെ, ദൈവത്തിന്റെ ആ ഫിഗറിനെ, ശരീരം എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അത് ഒരു പരിമിത ഭാഷയെ പറയുക, ദൈവത്തെ കണ്ട ആ രൂപത്തിന്റെ അരയ്ക്ക് താഴോട്ട് തീ പോലെയും അരയ്ക്ക് മുകളിലോട്ട് ശുക്ല സ്വർണം പോലെയും. യോഹന്നാൻ അത് കാണുമ്പോൾ, അവനെ കണ്ടപ്പോൾ അവൻ സൂര്യകാന്തത്തോടും പത്മ രാഗത്തോടും സദൃശനായിട്ട് അവന്റെ ഫിഗറിനെ കാണുന്നു. അവന്റെ കാലിന്റെ അടി കണ്ടവർ നീലക്കല്ലുപോലെയും ആകാശത്തിന്റെ സ്വച്ഛത പോലെയും അവന്റെ ആ രൂപത്തെ കണ്ടു. ഹല്ലേലൂയ. ഇനി ദാനിയേല് അതിന്റെ 10-ാം അധ്യായത്തിൽ ആ കർത്താവിനെ കാണുമ്പോൾ, ഇതുപോലെ ദാനിയേല് കുറെ രത്നങ്ങളോടുകൂടിയാണ് ദൈവത്തിന്റെ രൂപത്തെ കാണുന്നത്. ദാനിയേൽ 10-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, 5-ാമത്തെ വാക്യം,
ഇരിക്കയിൽ തലത് പൊക്കി നോക്കിയപ്പോൾ ക്ഷണവസ്ത്രം ധരിച്ച് അരയ്ക്ക് ഊഫാസ്തങ്കം കൊണ്ടുള്ള കച്ച കെട്ടിയും,
ഊഫാസ്തങ്കം കൊണ്ടുള്ള കച്ച കെട്ടിയ ഒരു പുരുഷനെ ആര് കാണുക? ദാനിയേൽ കാണുക. ഇനി അവന്റെ താഴോട്ട് അവന്റെ വർണ്ണനകളാ. 6-ാമത്തെ വാക്യം,
അവന്റെ ദേഹം ഗോമേതകം പോലെ.
There is a body. ആ ബോഡി ഗോമേതകം പോലെയും
മുഖം മിന്നൽ
പ്രകാശം പോലെയും
കണ്ണ് തീപ്പന്തം പോലെയും
ഭുജങ്ങളും
കാലുകളും മിനുക്കിയ താമരത്തിന്റെ വർണ്ണം
പോലെയും
അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയുമായിരുന്നു.
ഇതേ വാക്യം നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെളിപ്പാട് ദിവസം ഒന്നാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് കാണുമ്പോൾ അവന്റെ സ്ത്രീയുള്ളവരെ ഞാൻ ആ ദേഹമൊക്കെ അങ്ങ് വിട്ടു, എന്റെ ദൈവത്തിന്റെ ദേഹത്തെ കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് ബൈബിളിൽ, അത് ഗോമേതവം പോലെയും എന്റെ ദൈവത്തിന്റെ മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും. പ്രിയുള്ളവർ, ഇത് കണ്ടത് എപ്പോഴാ? ദാനിയേല് എത്ര വർഷങ്ങൾക്ക് മുമ്പാ. അത് തന്നെ യോഹന്നാനും കാണുകയാണ്. ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോൾ ഞാനിതെല്ലാം ചേർത്ത് വെച്ച് എഴുതി വെച്ചിരിക്കുക, അടുക്കി വെച്ചിരിക്കുക. എന്നിട്ട് ഞാൻ ദൈവത്തെ കുറിച്ച് എഴുതപ്പെട്ട തിരുവചനത്തിൽ നിന്നും എന്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുന്ന ഒരു മഹത്വമുണ്ട്. ആ ദൈവത്തെ എഴുതപ്പെട്ട വചനത്തിലൂടെ തിരിച്ചറിയുമ്പോൾ തന്നെ പ്രിയമുള്ളവരെ നാം കുമ്പിടും. അത് ക്രിസ്തുവിൽ കൂടെയുള്ള വെളിപ്പാടാകുമ്പോൾ, വീണ്ടും അത് പരിശുദ്ധാത്മാവിലൂടെയുള്ള വെളിപ്പാടാകുമ്പോൾ ആണ് മുമ്പ് സഹോദരൻ പറഞ്ഞ പോലെ കൂട്ടുകാരനോട് ക്ഷമിക്ക എന്ന പ്രബോധനത്തിന് മുമ്പിൽ എനിക്ക് മുട്ടുകളെ മടക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ധനവാനായ ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ ഇത് അതികഠിനമെന്ന് വിചാരിച്ച് അവൻ വളരെ നിരാശയോടെ ചർച്ച വിട്ട് മടങ്ങിപ്പോകും. കർത്താവ് പറയും, മനുഷ്യർക്കോ അസാധ്യം, ദൈവത്തിന് സാധ്യം. എന്തുകൊണ്ടാണ് നാം ദൈവത്തെ കുറിച്ചുള്ള കാഴ്ച കാണാതെ പോകുന്നോണ്ട്? ഈ സിംഹാസനത്തിന് മുമ്പിൽ ഇന്ന വലിയ ശക്തന്മാരായ ഭക്തന്മാർ മരിച്ചവരെ പോലെയായി വീണു. അവർക്കാർക്ക് എഴുന്നേറ്റ് നിൽപ്പാൻ കഴിയില്ല. കാരണം അവന്റെ ശരീരത്തിന്റെ വർണ്ണന, അവന്റെ സിംഹാസനത്തിന്റെ വർണ്ണന, അവന്റെ സിംഹാസനത്തിന് അടിയിലെ രഥത്തിന്റെ അകത്ത് നടക്കുന്ന അത്ഭുത പ്രതിഭാസങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നൊരു ചുഴലിക്കാറ്റ് വരുമ്പോൾ ഒരു ഭക്തനും ആ മഹത്വത്തിന് മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. അത്രയ്ക്കും ദൈവം ഉയർന്നിരിക്കുന്നു. എന്നിട്ട് അതിനെ കണ്ട ഹല്ലേലൂയ ഭക്തന്മാർ, മൂപ്പന്മാർ, നാല് ജീവികൾ ഒരുമിച്ച് പാടുന്നൊരു പാട്ടുണ്ട്, ഇവൻ ആയിരിക്കുന്നവൻ, ആകുന്നവൻ, വരുവാൻ ഇരിക്കുന്നവൻ എന്ന് പറഞ്ഞ് അവർ കിരീടങ്ങളെ വെച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വർഗം വരെ പോകാൻ കാത്തിരിക്കേണ്ട, ഇത് മനഃപൂർവ്വമായിട്ട് എഴുതപ്പെട്ട വചനം ഒന്ന് ബഹുമാനിച്ച് വായിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഇതേ ദർശനം കണ്ടുകൊണ്ട് ദൈവത്തിന്റെ മുൻപാകെ നിങ്ങൾക്ക് വീണ് കിടക്കാനായിട്ട് കഴിയും. കാരണം ഭക്തൻ ഈ വാക്യം എടുത്തു വായിച്ചിട്ട് ഇതിലെ അർത്ഥം മനസ്സിലാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനിയും വെളിപ്പാട് പുസ്തകത്തിൽ ഈ സിംഹാസനത്തിന്റെ മുമ്പിൽ ചെന്ന് പെട്ടവരുടെ ഒരു ഗതികേടല്ല അവസ്ഥ ഒന്ന് വായിക്കാം. 7:15 വെളിപ്പാട് പുസ്തകം 7:15.
അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന്,
ശ്രദ്ധിക്കുക, അതുകൊണ്ട് ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ, ഈ കണ്ട കാഴ്ചകൾ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നാം അന്ന് ദൈവത്തിന് മുമ്പിൽ സിംഹാസനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ 10 കാര്യങ്ങൾ സംഭവിക്കും എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നത്. നമുക്കതൊന്ന് ശ്രദ്ധിച്ച് ചിന്തിച്ചു പോകാം. അപ്പോഴാണ് നമുക്ക് ഈ സിംഹാസനത്തിന്റെ മഹത്വവും അതിലിരിക്കുന്നതിന്റെ മഹത്വവും തിരിച്ചറിയുന്നത്. ഓക്കെ,
ഇനി അവർക്ക് വിശക്കയില്ല.
ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ കാര്യം എഴുതുന്നത്, നമ്മുടെ അനുഭവം. ഇത്ര നേരം നാം വായിച്ചതെല്ലാം എഗസ്കേല് കണ്ടതും യോഹന്നാൻ കണ്ടതും ഈ കാഴ്ചക്കകത്ത് ഞാനും ഉണ്ട്. ഇതിൽ എന്താണ് 10 കാര്യങ്ങൾ? ഒന്ന്, ആദ്യത്തെ വാക്യം, അവർ ദൈവത്തിന്റെ അല്ല, 15 വാക്യം, അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന്
മുമ്പിൽ
ഇരുന്ന്. ശ്രദ്ധിക്കാൻ പറയുള്ളവരെ, നിങ്ങൾ ഈ സിംഹാസനത്തിന് മുമ്പിൽ ഒരു ദിവസം ചെന്ന് നിൽക്കും. അത് തന്നെ ഒരത്ഭുതമാണ്. രണ്ട്,
അവന്റെ
വാക്യം,
അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കും.
രണ്ടാമത്തെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം, രാപ്പകൽ നിങ്ങൾ അവനെ ആരാധിക്കും. നമുക്കിപ്പോൾ ഈ ജഡത്തിലെ ക്ഷീണം കാരണം ഇത് ചിന്തിക്കാൻ പറ്റുന്നില്ല. 1.5 മണിക്കൂർ ദൈവത്തെ ആരാധിക്കുന്നത് തന്നെ ഒരു വലിയ കഷ്ടപ്പാടാണ്. പക്ഷേ ഈ സിംഹാസനത്തിന്റെ കാഴ്ച നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാര്യം, നിങ്ങൾ ഈ വിസ്മരണീയമായ കാഴ്ചയ്ക്ക് മുമ്പിൽ രാവും പകലും മറക്കാൻ പോവുകലോ. അത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. രാപ്പകൽ നിങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ദൈവത്തെ ആരാധിക്കും. അപ്പം ബ്രദറെ, നമുക്കൊരു അല്പസമയം വിശ്രമിക്കാനെന്നും ഇപ്പോഴെന്താണെന്നറിയോ വിശ്രമിക്കാൻ തോന്നുന്നു. ഒരു പാട്ടൊക്കെ പാടിയ ശേഷം ഒന്ന് വേർക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. കാരണം എന്താ പറയുക, നമ്മൾ ഈ കാഴ്ച ശരിക്കും കണ്ടിട്ടില്ല. നമ്മൾ മറ്റേ ഭക്തൻ പാട്ട് പാടിയ ഭക്തൻ കണ്ട കാഴ്ച നമ്മുടെ ഏറ്റുപാടുന്ന ഈ കണ്ടിട്ട് നേരിട്ട് കണ്ടവൻ അവനെന്താ, അവന് വിശ്രമം ഇല്ല. അവന് വിശ്രമം എടുക്കാൻ ആഗ്രഹിച്ചാലും പറ്റാത്ത വണ്ണമുള്ള വർണ്ണനീയമായ ദൈവതേജസ്സിന്റെ കാഴ്ചയ്ക്ക് മുമ്പിൽ രാവും പകലും അവൻ അവിടെ ആരാധിക്കും. ഇതിന്റെ അകത്ത് റെസ്റ്റ് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം വരുന്നില്ല. റെസ്റ്റ് എടുക്കാൻ കഴിയാത്ത കാഴ്ചയാ. ചില കാഴ്ചകൾ കാണുമ്പോൾ കണ്ണു മറിക്കാൻ തോന്നുമോ?
തോന്നില്ല
അല്ലെ. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ശ്രദ്ധിച്ചോ, സൂചിക്കാത്ത നൂല് കോർക്കുമ്പോൾ നമ്മുടെ കണ്ണ് അവിടെ തന്നെയാ, അവിടെ തന്നെയാ. കൊച്ചിന്റെ കണ്ണിലെ കരടെടുക്കുമ്പോൾ നമ്മുടെ കണ്ണ് അവിടെ തന്നെയാ, മാറ്റാൻ പറ്റത്തില്ല അല്ലെ. മാറ്റാൻ പറ്റുമോ? ഈ മഴക്കാറുണ്ടോ നോക്കിക്കൊണ്ടാണോ കൊച്ചിന്റെ കണ്ണിലെ കരടെടുക്കുന്നത്? അല്ലല്ലോ. ഇതുപോലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്രമിക്കാൻ തോന്നാത്ത വണ്ണം ഡേ ആൻഡ് നൈറ്റ് നമ്മൾ എന്ത് ചെയ്യും? ഈ സിംഹാസനത്തിന്റെ കാഴ്ച നമ്മളെ ആരാധിപ്പിക്കും. പ്രിയമുള്ളവരെ ആരാധിപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാൻ അതിന്റെ അകത്ത് പ്രത്യേകമായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നാം ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരിക്കും. രണ്ട്, നമ്മുടെ ജീവിതം സംബന്ധിച്ചുള്ള ഈ ഉഴപ്പെല്ലാം മാറിയിട്ട് രാപ്പകൽ നാം കർത്താവിനെ ആരാധിക്കും. ഹല്ലേലൂയ. എനിക്ക് ഇപ്പൊ അത് മനസ്സിലാകുന്നില്ല. 3 മണിക്കൂറത്തെ ആരാധന തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ മഹത്വത്തെ, അതിന്റെ പൂർണ്ണ മഹത്വത്തോടെ ഞാൻ ദർശിക്കുമ്പോൾ യെസ്, എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഡേ ആൻഡ് നൈറ്റ് ഐ വിൽ വർഷിപ്പ് യു. അതിന്റെ മൂന്നാമത്തെ നമ്മുടെ ഒരു പ്രിവിലേജ് അതിന്റെ അടുത്ത വാക്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്കിരിക്കും. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക്
കൂടാരമായിരിക്കും. ഓ, ദൈവം അവരെ കവർ ചെയ്യുക, കൂടാരമാണ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ കൂടാരത്തിലാണ് അവരിരിക്കുന്നത്. ഇന്ന് നാം ആരാധിക്കുമ്പോൾ കട്ടയും സിമെന്റും ഒക്കെയുള്ള ഒരു ബിൽഡിങ്ങിന്റെ അകത്താണ്. അന്ന് ദൈവം അവർക്ക് കൂടാരമായിരിക്കും. അവർ ദൈവത്താൽ പൊതിയപ്പെട്ടിരിക്കും. ദൈവത്തിന്റെ ആ സാന്നിധ്യത്തിന്റെ കൂടാരത്തിന്റെ അകത്തിരിക്കും. അവർക്ക് അതിന്റെ അന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല. അവരെ ആരും വന്ന് അവിടെ നിന്ന് എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല. ബിക്കോസ് ദൈവത്തിന്റെ കൂടാരത്തിലായിരിക്കും അവർ വസിക്കുന്നത്. അതിന്റെ അകത്ത് 4-ാമത്തെ കാര്യം, അവർ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന അവർക്ക് കൂടാരമായിരിക്കും. അടുത്ത വാക്യം,
ഇനി അവർക്ക് വിശക്കയില്ല.
ഇനി വിശക്കത്തില്ല. പ്രിയമുള്ളവരെ, ആരാധനയോടുള്ള ബന്ധത്തിൽ, ദൈവത്തെ കാണുന്നതിനോടുള്ള ബന്ധത്തിൽ നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം വിശക്കത്തില്ല. ഇപ്പൊ തന്നെ നമുക്ക് നിരാശ, അയ്യോ വിശക്കത്തില്ലെങ്കിൽ എങ്ങനെയാ ബ്രദറെ, വല്ലതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണ്ടേ, വിശക്കത്തില്ല. അയ്യോ ഇത് നമുക്കിപ്പം മനസ്സിലാകാത്ത, ശരീരത്തിൽ ഇരിക്കുന്നുണ്ടാ. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വിശക്കാത്ത കാഴ്ച അവിടെ ഉണ്ട്. സ്തോത്രം. രണ്ട്, ദാഹിക്കാത്ത ഒരു മഹത്വം നാം അവിടെ കാണും. വ്യക്തിപരമായ ദാഹങ്ങൾ, വ്യക്തിപരമായ ക്ഷീണങ്ങൾ, വ്യക്തിപരമായ വിശപ്പുകളെ അകറ്റുന്നതാണ് എഗസ്കേല് കണ്ട സിംഹാസനം, യോഹന്നാൻ കണ്ട സിംഹാസനം, ദാനിയേൽ കണ്ട സിംഹാസനം. അതിന്റെ മഹത്വം അതിലിരിക്കുന്നവൻ. അടുത്തത്, വെയിലില്ല. അടുത്തത്, ചൂടില്ല. വെയിലെടുത്ത് കളയുന്ന ചൂട് അനുഭവിക്കാൻ നമുക്ക് അവസരം ലഭിക്കാത്ത വണ്ണം ദൈവത്തിന്റെ കൂടാരത്തിൽ നാം ആയിരിക്കുന്നു. ഇനിയും അവരുടെ മേൽ ആ ചൂടൊന്നും തട്ടത്തില്ല. അടുത്തത്, 17-ാമത്തെ വാക്യം,
സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാട് അവരെ മേയിച്ചു.
അപ്പം നമ്മള് ഒന്ന് എണ്ണി കൗണ്ട് ചെയ്യാം. അതായത് ഇങ്ങനെ ചിന്തിക്കാം, ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നാം ഇരിക്കും. പിന്നെ നാം രാപ്പകൽ ദൈവത്തെ ആരാധിക്കും. അടുത്തത്, നമുക്ക് ദാഹിക്കത്തില്ല. ദൈവം അവർക്ക് കൂടാരമായിരിക്കും. അടുത്തത്, അവർക്ക് ദാഹിക്കത്തില്ല, അവർക്ക് വിശക്കത്തില്ല. പിന്നെ വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ ഇനിയും തട്ടത്തില്ല. അടുത്ത വാക്യം,
സിംഹാസനത്തിന് മധ്യേ ഉള്ള കുഞ്ഞാട്
കുഞ്ഞാട് അവരെ മേയിക്കും. അടുത്തത്,
ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും
എപ്പോഴും റിഫ്രഷിംഗ് വാട്ടർ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അടുത്തത്,
ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും.
സോറോസ് അവർക്കില്ല. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഞാൻ യഹോവ എനിക്ക് കൂടാരമായിരിക്കും. രാപ്പകൽ ഞാൻ അവനെ വിശ്രമം കൂടാതെ എന്ത് ചെയ്യും? അവനെ ആരാധിക്കും. വിശപ്പോ ദാഹമോ എനിക്ക് തോന്നത്തില്ല. രാത്രിയോ പകലോ എനിക്ക് വിശ്രമം ഇല്ലാതെ ദൈവത്തെ ആരാധിക്കാൻ കഴിയും. എനിക്ക് യാതൊരു ചൂടോ വെയിലോ തട്ടത്തില്ല. കുഞ്ഞാടെന്നെ മേയിക്കുന്നതുകൊണ്ട് എപ്പോഴും റിഫ്രഷിംഗ് ജലം, വെള്ളം എനിക്കിങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. പിന്നെ എന്റെ കണ്ണിൽ ഇനിയും ഒരു നിരാശയുടെ കണ്ണുനീര് ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇതിന് കാരണം എന്താ പ്രിയമുള്ളവരെ? ഇതിന് കാരണം വേറൊന്നുമല്ല, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അത്രയ്ക്ക് ഉയർന്നിരിക്കുന്നവനാ. ഓ, ഇന്ന് എനിക്ക് വിശപ്പ് ഇല്ലാതിരിക്കുന്നത് ചിന്തിക്കാൻ മേല, ദാഹം ഇല്ലാതിരിക്കുന്നത് ചിന്തിക്കാൻ മേല, രാത്രിയും പകലും ഒരുമിച്ച് ദൈവം മുമ്പാകെ ഇരിക്കുന്നത് ചിന്തിക്കാൻ മേല. കാരണം എന്റെ കണ്ണുകൾക്ക് അവനെ കാണാൻ പരിധിയുണ്ട്. പക്ഷെ ഞാൻ എന്റെ കർത്താവിനെ അക്ഷരീകമായി അവന്റെ മഹത്വത്തോടു കൂടി കാണുമ്പോൾ എനിക്ക് ഇന്നുള്ള എല്ലാ എന്റെ ബലഹീനതകളും മാറിയ ശേഷം നിരന്തരമായി മടുപ്പില്ലാതെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഞാൻ അറിയത്തില്ല രാത്രിയായോ, ഞാൻ അറിയത്തില്ല പകലായോ, എനിക്ക് വിശ്രമം കൂടാതെ ദൈവത്തെ എന്ത് ചെയ്യാൻ കഴിയും? മഹത്വപ്പെടുത്താൻ കഴിയും. എന്റെ ക്ഷീണം മാറ്റുന്ന ദൈവത്തിന്റെ തേജസ്, എന്റെ ക്ഷീണം മാറ്റുന്ന സിംഹാസനത്തിന്റെ കാഴ്ച, എന്നെ വിശ്രമമില്ലാതെ ആരാധിപ്പിക്കുന്ന കാഴ്ച, എനിക്ക് വിട്ട് അവിടെ ഒന്ന് പോകാൻ എന്നെ തോന്നിപ്പിക്കാത്ത ദൈവത്തിന്റെ വിസ്മരണീയമായ മഹത്വം. ഹല്ലേലൂയ. എനിക്കവിടെ ക്ഷീണം തോന്നാത്തതിന്റെ കാരണമായിട്ട് പറയുന്നത്, എനിക്ക് തോന്നുന്നത് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് അവൻ എന്നെ നടത്തുന്നു. യു ആർ ഗോയിങ് ടു ഡ്രിങ്ക് ദ വാട്ടർ. അവന്റെ സിംഹാസനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന ജീവജല നദി അവന്റെ സിംഹാസനത്തിൽ നിന്നും ഒഴുകുന്നു. ദാനിയേൽ പറയുന്നത് അഗ്നി നദി അവന്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്നു. എനിക്കറിയില്ല ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ ചുറ്റും നടക്കാൻ പോകുന്നത് എന്തൊക്കെ. ഒന്ന്, നദി ഒഴുകുന്നു, ജീവനദി. രണ്ട്, അഗ്നി നദി ഒഴുകുന്നു. മൂന്ന്, സിംഹാസനത്തിന്റെ കീഴെ തീക്കട്ടകൾ പൊങ്ങിച്ചാടുന്നു. നാല്, സിംഹാസനത്തിലുള്ള ജീവികൾ മിന്നൽ പോലെ പായുന്നു. അഞ്ച്, വിധാനം നീലക്കല്ല് പോലെ ഇരിക്കുന്നു, അതിന്റെ മുകളിൽ ഇരിക്കുന്നവൻ ഗോമേതകം, സൂര്യകാന്തം, പത്മരാഗത്തോടുകൂടി ഇരിക്കുന്നു. അവന്റെ മുഖത്ത് മിന്നൽ പോലെ ശോഭ. അതിനു മുമ്പിൽ ഞാൻ കർത്താവിനെ കാണുന്ന കാഴ്ചയ്ക്ക് മുമ്പിൽ, പ്രിയുള്ളവരെ, എനിക്ക് ചൂടോ വെയിലോ സോറോസോ തോന്നത്തില്ല. രാത്രിയും പകലും ഞാൻ അറിയത്തില്ല. ഞാൻ ദൂതന്മാർ ഒരിക്കൽ പറഞ്ഞ അതേ വാക്കുകൾ ഞാൻ അവിടെ പറയും. ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ കാഴ്ച പരിശുദ്ധാത്മാവ് നമുക്കിപ്പോഴേ തരുമ്പോൾ ദൈവത്തിന്റെ ഈ മഹത്വത്തെ കുറിച്ചുള്ള കാഴ്ചയുടെ കൺസെപ്റ്റിനാണ് നമ്മുടെ ആരാധന മാറ്റാൻ കഴിയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിൽ ആരാധിക്കുന്നതിനേക്കാൾ, എല്ലാം അങ്ങനെ തന്നെ ഇരിക്കുമ്പോഴും ദൈവം ഉയർന്നിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുക. അതിൽ ഒരു പദപ്രയോഗം കൂടെ പറഞ്ഞ ശേഷം ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കാം. യഗസ്കേലിൽ നാം കാണാത്ത, എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്ന ഈ ജീവികൾ പറയുന്ന ഒരു വാക്കാണ് ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന വാക്ക്. സിംഹാസനത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ഒരു സ്ഥിര പദമാണ് പരിശുദ്ധൻ. ഈ സിംഹാസനത്തിൽ നിന്ന് ഉയരുന്ന, അതിന് ചുറ്റും ഉയരുന്ന ഈ ശബ്ദത്തെ കുറിച്ചുകൂടെ ഞാൻ ഒരു വാക്ക് പറയാം. ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും ഒരു ശബ്ദമാണ് എപ്പോഴും. ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റുമുള്ള മറ്റൊരു പ്രത്യേകത, ഒത്തിരി ദൂതന്മാർ അവന്റെ ചുറ്റുമുണ്ട്. ഈ നാല് ജീവികൾ കെരൂബുകളാണെന്ന് സ്പഷ്ടമാണ്. കാരണം നമ്മള് എഗസ്കേൽ 10:2 പറയുന്നു, ഞാൻ കണ്ട ആ ജീവികൾ കെരൂബുകൾ അത്രേ എന്ന് വീണ്ടും എഗസ്കേൽ എടുത്ത് പറയുന്നുണ്ട്. ഇനിയും ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും ദൂതന്മാരുടെ വലിയ ഒരു സംഘമുണ്ട്. ഈ എനിക്ക് തോന്നുന്ന ഒരു പ്രവാചകൻ, ദിനവൃത്താന്ത പുസ്തകത്തിലാണെന്ന് പ്രവാചകന്റെ പേര് ഞാൻ അങ്ങ് മറന്നുപോയി. അവനൊരു കാഴ്ച കാണുന്നുണ്ട്. ഞാൻ ആ വാക്യം, മീഖായാവ്, യെസ് മീഖായാവ് ഒരു കാഴ്ച കാണുന്നുണ്ട്. മീഖായാവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ ഏദോമിലേക്ക് യുദ്ധത്തിന് പോകണമോ വേണ്ടയോ എന്ന് നിന്റെ ആലോചന, നിന്നോട് ദൈവം എന്താ സംസാരിച്ചിരിക്കുന്നത് കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ, മീഖായാവ് ഈ യെരുശലേം രാജാവിന്റെയും യെഹൂദ രാജാവിന്റെയും നടുക്ക് നിൽക്കുക. വേറെ ബോഷ്ക്ക് ഓൾറെഡി പറഞ്ഞേച്ച് നിൽക്കുന്ന 400 പ്രവാചകന്മാരും, ശരി പറഞ്ഞില്ലെങ്കിൽ അടികിട്ടാൻ സാധ്യതയുള്ള ഇസ്രായേൽ രാജാവും യഹൂദ രാജാവുമാകുന്ന ഇത്രയും പേരുടെ നടുവിൽ ഒരു പ്രവചനം പറയാനുള്ള ഒരു നിർണായകമായ അവസരമാണ്. എന്തു പറഞ്ഞാലും ഇസ്രായേൽ രാജാവ് ഇവൻ എന്നെ കുറിച്ച് നന്മയല്ലാതെ, ദോഷമല്ലാതെ നന്മ പറയത്തില്ലെന്ന് പറയുന്ന മുൻവിധിയോടെ ഇരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ബോഷ്ക്ക് കൊടുത്തേച്ച് പ്രവചിച്ചിരിക്കുന്ന 400 പ്രവാചകന്മാർ വേറെ. ഇതിന് നടുവിൽ ജീവനെ പണയപ്പെടുത്തി ഈ മനുഷ്യൻ നിൽക്കുമ്പോൾ ദൈവം ഈ മനുഷ്യനെ ഒരു കാഴ്ച കാണിക്കുന്നുണ്ട്. ദൈവം കാണിച്ച കാഴ്ച എനിക്കൊന്ന് അത് ആ വേദഭാഗം 2 2 18:18 ആ കാഴ്ച, ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ കാഴ്ചയിൽ മീഖായാവ് കാണുന്ന കാഴ്ച, 18:18 ശ്രദ്ധിക്കുക. നിങ്ങൾ അതിന്റെ മൂളുഭാവമൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാ. 18 വരുമ്പോൾ, ഇസ്രായേൽ രാജാവ് യഹോശഫാത്തിനോട്, ഇവൻ എന്നെ കുറിച്ച് ദോഷമല്ലാതെ ഗുണം പ്രവചിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ എന്ന് പറഞ്ഞു. അതിനവൻ പറഞ്ഞത്, തന്റെ ജീവൻ, ഇതിനുശേഷം മീഖായാവിനെ ജയിലിലേക്ക് വിടുക, പക്ഷെ തന്റെ മുന്നോട്ടുള്ള ജീവിതം നശിപ്പിക്കാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്ന അറിയാം അറിയാമായിരിക്കുമ്പോഴും മിഖായാവ് സ്വർഗത്തിൽ ഒരു ദർശനം കണ്ടു. എന്താ? എന്നാൽ യഹോവയുടെ വചനം കേട്ടുള്ളിൽ യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമെല്ലാം അവന്റെ വലത്തും ഇടത്തും നിൽക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവൻ സിംഹാസനത്തെ കണ്ട കാഴ്ച, സിംഹാസനം ദൈവ സിംഹാസനത്തിൽ ഇരിക്കുന്നതും അതിന്റെ ഇടത്തും വലത്തും അനേക ദൂതന്മാർ അവന് ചുറ്റും നിൽക്കുന്ന ഒരു കാഴ്ചയാണ് മിഖായാവ് കാണുന്നത്. ഞാന് വെളിപ്പാട് ഉത്സവം, സോറി, ദാനിയൽ 7:10 ദാനിയേല് സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദാനിയൽ 7:10 നമ്മൾ സിംഹാസനത്തെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ പറയാതെ പോയൊരു ഭാഗമാണ്. 7:10 ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു, 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ഈ പ്രതിഭാസങ്ങൾക്കെല്ലാം വീണ്ടും ഔട്ടർ സർക്കിളിൽ 1000 കണക്കിന് ദൂതന്മാർ ചുറ്റു നിൽക്കുക സിംഹാസനത്തിന് ചുറ്റും. പ്രൈസലോ. ആ ഒരു കാഴ്ചയും കൂടി സിംഹാസനത്തെ സംബന്ധിച്ച് നമുക്കുണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു രാജാവിന്റെ നടുക്ക് പെട്ടുപോയി, നിങ്ങൾക്ക് ലഭിക്കാതെ ബോഷ്കിന്റെ ആത്മാവിൽ വെച്ച് വേറെ ഒത്തിരി പേർ അവിടെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ജീവൻ പോലും പണയപ്പെടുത്തി കോംപ്രമൈസ് ചെയ്തൊരു കാര്യം പറയേണ്ട അവസ്ഥ വരുമ്പോൾ നിങ്ങൾ മീഖായാവ് കണ്ട ദർശനം കണ്ടാൽ നിങ്ങൾക്ക് സത്യം പറയാൻ കഴിയും. എടുത്ത യഹോശഫാത്ത് രാജാവ്, മറുവശത്ത് യെരുശലേം രാജാവ്, മുൻപിൽ ബോഷ്കിന്റെ ആത്മാവിൽ നിറയപ്പെട്ട 400 പ്രവാചകന്മാർ, പക്ഷെ ഈ ഭക്തൻ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് കണ്ട കാഴ്ച എന്റെ ദൈവ സിംഹാസനത്തിൽ ഇരിക്കുന്നതും അവന്റെ ചുറ്റും 1000 ദൂതന്മാർ നിൽക്കുന്നതും. ഹല്ലേലൂയ. എന്താ ഈ ദർശനം കാണുന്നതിന്റെ പ്രത്യേകത? ദൈവത്തിന്റെ മഹത്വത്തെയും അവന്റെ ചുറ്റും ദൂതന്മാർ നിൽക്കുന്ന കാഴ്ച നീ കണ്ടാൽ ഏത് വലിയ മനുഷ്യന്റെ മുമ്പിലും സത്യം പറയാനുള്ള ധൈര്യം ഈ സിംഹാസനം നിനക്ക് നൽകുന്നതാണ്. ഹല്ലേലൂയ. യെസ്, ഈ സിംഹാസനത്തിന്റെ കാഴ്ചയാ അവനെ ധൈര്യപ്പെടുത്തിയത്. എല്ലാവരും കോപിച്ച് പല്ലുകടിച്ച് കല്ലെടുക്കാൻ ഒരുങ്ങിയപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി സ്തേഫാനോസ് യഹോവയുടെ മഹത്വവും മഹിമയ്ക്ക് വലത്തുഭാഗത്ത് കർത്താവ് ഇരിക്കുന്നത് നിൽക്കുന്നതും കണ്ടു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ടാ കയ്പുള്ള മനുഷ്യരുടെ നടുവിൽ അവൻ നിന്നത്. യഹോവയുടെ സിംഹാസനത്തിന് ചുറ്റും 1000 ദൂതന്മാർ നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടും അതിന് നടുവിൽ ദൈവ സിംഹാസനത്തിനായിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടു വാ. ക്രൂരനായ ഒരു രാജാവിന്റെ മുമ്പിൽ സത്യത്തിന്റെ ദൂത് പറയാൻ അവന് ധൈര്യം കിട്ടിയത്. See, when you have the right vision about God, ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ചുള്ള കാഴ്ച ഉണ്ടാകുമ്പോൾ ഭൂമിയിൽ നിനക്ക് അസാധ്യമായിരിക്കുന്ന മനുഷ്യരുടെ നടുവിൽ ദൈവത്തിന്റെ ദൂത് പറയാനുള്ള ധൈര്യം നിനക്ക് തരുന്നത് നിന്റെ ദൈവം ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നുവെന്നും അവന് ചുറ്റും ശുശ്രൂഷയ്ക്കായി 1000, 10,000, 10,000 ദൂതന്മാരുണ്ടെന്നുള്ളതാ സുവിശേഷം പറയാൻ നിന്നെ ധൈര്യപ്പെടുത്തുന്നത്, സത്യം പറയാൻ നിന്നെ ധൈര്യപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. യെസ്, ആ ദൂതന്മാരും കെരൂബുകളും ഒരുമിച്ച് പറയുന്നൊരു ഭാഷാ പ്രയോഗമാണ് ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആ വാക്ക് ഈ സിംഹാസനത്തോട് ചേർത്ത് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കും. ദൈവത്തിന്റെ വിശുദ്ധി സംബന്ധിച്ച് പ്രത്യേകമായിട്ട് നാം അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഹോളിനെസ്. ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നു വെച്ചാൽ ദൈവത്തിന്റെ എല്ലാ ആട്രിബ്യൂട്ട്സും പ്രത്യേകം പ്രത്യേകം ഒരു ബുക്കിൽ എഴുതി പഠിക്കുക. കാരണം എന്റെ ജീവിതം രൂപാന്തരപ്പെടുത്താൻ ഒരാൾക്കെ കഴിയത്തുള്ളൂ, ദൈവത്തിനെ കഴിയത്തുള്ളൂ. എന്റെ ജീവിതത്തെ മാറ്റം വരുത്താൻ കഴിയുന്നത് ഞാൻ ദൈവത്തെക്കുറിച്ച് എന്ത് തിരിച്ചറിയുന്നു എന്നതിലൂടെ മാത്രമേ മാറത്തുള്ളൂ. എനിക്ക് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും സഹോദരന്മാർ ഈയിടെയായിട്ട് മാറി അവരിച്ചിരി ഫയറായി എന്ന് പറഞ്ഞ് എനിക്ക് ഫയറാകാൻ പറ്റത്തില്ല. കാരണം ഞാൻ അങ്ങനെ ഫയറായ 2 ഫയറാകത്തുള്ളൂ. എന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരു വ്യക്തിത്വം ഇവിടെ ഇല്ല. നിങ്ങൾ കുറെ കൂടെ കർത്താവിന് വേണ്ടി ജീവിച്ചാലും ഞാൻ ചലഞ്ച് ആകുമെങ്കിലും എന്റെ ചലഞ്ച് കുറച്ച് ദിവസമേ കാണത്തുള്ളൂ. പക്ഷെ ഞാൻ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്താൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വത്താൽ വെല്ലുവിളിക്കപ്പെടാനാണ് എനിക്ക് ആഗ്രഹം. കാരണം അവിടെ നിന്ന് മാത്രമാ എനിക്ക് പുത്തൻ ചുവടുവെപ്പുകൾ ഉള്ളൂ. അല്ലാത്തടത്തൊക്കെ ഞാൻ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴും പെട്ടെന്ന് പാത തീരുന്നത് പോലെ തോന്നും. എന്നാൽ ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പാത തീരാത്തതായിട്ട് തോന്നും. ഹല്ലേലൂയ. ഓ, ഞാനിങ്ങനെ ഞാനിപ്പോഴും ആലങ്കാരികമായി കാണാറുള്ള ഒരു കാഴ്ചയുണ്ട്. ആ ബാലന്റെ ദേവന്മാരുമായിട്ട് മല്ലു പിടിച്ച ശേഷം തന്റെ ആ യാഗപീഠത്തിന് ചുറ്റുമൊക്കെ വെള്ളം ഒഴിച്ച ശേഷം അവിടുന്ന് ഇവിടുന്ന് തീ ഇനി വന്ന് കയറി എന്ന് പറയരുത്. മുകളിൽ നിന്ന് തന്നെ തീ വരും. തീ കൊണ്ട് ഉത്തരം വരളുന്ന യഹോവയാണ് സത്യദൈവം എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് നിന്ന് വെല്ലുവിളിച്ചിട്ട് ആ ഭക്തൻ, എനിക്ക് തോന്നുന്നു അവൻ ഒരു ഒരു രാത്രിയും പകലും ക്ഷീണിച്ച് അവൻ കഷ്ടപ്പെട്ട ശരീരത്തിലും മനസ്സിലും വെല്ലുവിളി ഏറ്റെടുത്ത് അവസരമായി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, മഴ വരാൻ പോവുകയാണ്, ബാല്യക്കാരനോട് പറഞ്ഞു, ആഹാബ് രാജാവിനോട് പറയണേ രഥം പൂട്ടി വേഗം പൊക്കോ, അല്ലെ മൊത്തം നനയും, വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. പക്ഷെ എന്നെ സന്തോഷിപ്പിക്കുന്ന കാഴ്ച ഞാൻ അതല്ല. ഈ ഇത്രയും വലിയൊരു സത്യത്തിനു വേണ്ടി ഈ ഭക്തൻ നിന്നിട്ട്, ഈ ഭക്തൻ അങ്ങ് മഴ നനഞ്ഞ് അങ്ങ് ഒന്നുമില്ലാത്ത ഒരു മരച്ചോട്ടെ കയറി നിൽക്കാനാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അല്ല അല്ല, ദൈവം പറഞ്ഞു അവൻ ആദ്യം ഇവിടുന്ന് പുറപ്പെടും, പക്ഷെ നീ ആയിരിക്കും ആദ്യം അവിടെ ചെല്ലുന്നത്. ഹല്ലേലൂയ. കാരണം സൗദി അറേബ്യയിലെ ഏറ്റവും ഉന്നതമായ സ്പീഡുള്ള കുതിരകളെ സാധാരണഗതിയിൽ മിഡിൽ ഈസ്റ്റിലെ രാജാക്കന്മാർ അവരുടെ രഥം പൂട്ടാൻ ഉപയോഗിക്കത്തുള്ളൂ. അവരത് പൂട്ടട്ടെ, പക്ഷെ യഹോവയുടെ കൈ ഭക്തന്റെ മേൽ വന്നപ്പോൾ ലോകത്തിന്റെ ശക്തി ഓടിയെത്തുന്നതിന് മുമ്പ് ഭക്തന്റെ ചിന്തകളും ദർശനങ്ങളും അതിനു മുമ്പേ അവിടെ ഓടിയെത്തും. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, വിൻഡോസോ ബിൽഗേറ്റ്സോ ലോകത്തിലെ മുഴുവൻ ടെക്നോളജിയോ നിനക്ക് മുമ്പേ ഓടി അങ്ങ് പോകുന്ന പോലെ തോന്നിയാൽ നീ ഹല്ലേലൂയ ചിന്തിക്കണം. അവരോടുന്നതിന് മുമ്പ് വരുവാനിരിക്കുന്നത് മുഴുവനും ഭക്തന് ദൈവം കാണിച്ചു കൊടുത്തിട്ട് അവന് മുമ്പേ, ഒരു മുഴം മുമ്പേ ഓടാനുള്ള കൃപ, ദൈവത്തിന്റെ ഹല്ലേലൂയ കൃപ നിനക്ക് തന്നിട്ടുള്ളതിനായിട്ട് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അവർക്ക് എവിടെ വരെ പോകാൻ കഴിയും? അവർക്ക് പോകാൻ കഴിയുന്ന, അവരുടെ ടെക്നോളജിക്ക് പോകാൻ കഴിയുന്ന, അത് എനിക്ക് ഒരു പുതിയ ഭാവി തരാൻ കഴിയുന്ന ഇവിടെ വരെ ഉള്ളൂ. എന്റെ കാര്യമോ? എന്റെ കാര്യം കിടക്കുന്ന വെളിപ്പാട് ദിവസം 22 വരെ നീണ്ടു കിടക്കുക. കാരണം ഒരു കൈ എന്റെ മേൽ വന്നതുകൊണ്ട് ലോകം ഓടുന്നതിന് മുമ്പ് എനിക്ക് ഓടിയെത്താൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. കരങ്ങൾ ഉയർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. പ്രൈസ് ദി ഹല്ലേലൂയ. ഈ വാഴ്വിന്റെ കാഴ്ച കണ്ടുകൊണ്ട പ്രിയുള്ളവരെ നമുക്ക് ഈ ജീവിതയാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധിക്കുക, ഒരു മനുഷ്യൻ ഈ ഭൂമി ജനിക്കുമ്പോൾ മത്സരത്തിലാണ് അവൻ വരുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറില്ലേ, പിള്ളേർ കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടി പിടിച്ചോണ്ടാ വരുന്നത് അല്ലേ, അവർ കരഞ്ഞോണ്ടാ വരുന്നത്. വയറ്റിന്റെ അകത്ത് തന്നെ ഗുസ്തിയ, അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അപ്പന്മാര് ബാക്കി ഗുസ്തി. പിന്നെ ഈ വളർച്ചയിൽ അവനെ നമ്മൾ ആദ്യം രണ്ടര വയസ്സിൽ നേഴ്സറി ചെല്ലുമ്പോൾ നേഴ്സറിയിലെ ഒരു മത്സരം തുടങ്ങുന്നത്. കാരണം നേഴ്സറിക്ക് ഇവനെ ഇന്റർവ്യൂവിന് ഇരുത്തണം. അപ്പൊ അവനോട് നമ്മൾ പറഞ്ഞു കൊടുക്കടാ, അവിടെ നിന്നോട് എ എഴുതാൻ പറയുമ്പോൾ നീ എഴുതണം, അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാ, ഈ കോളേജ് നിനക്ക് കിട്ടത്തില്ല. പിന്നെ വല്ല പഴയ സ്റ്റേറ്റ് സിലബസ് സ്കൂളിൽ ഏതെങ്കിലും ബെഞ്ചിലിരിക്കുക. അപ്പൊ ഇവന്റെ മനസ്സിൽ എഴുതണം, ജയിക്കണം, അവനിൽ ആദ്യമേ തന്നെ മത്സരം വരിക. തുടർന്നുള്ള അവന്റെ മുഴു ജീവിതം എന്താ? ഒരു മത്സരം. ആരോണെങ്കിലും ഒക്കെ മത്സര, ഒന്നിൽ അമ്മായിമ്മയായിരിക്കാം, അല്ലെ അമ്മായിപ്പനായിരിക്കും, അല്ലെ ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കും, അല്ലെ സഭയിലുള്ള ആരായിരിക്കാം, അയൽവാസികളായിരിക്കാം, അല്ലെ ബസ യാത്ര ചെയ്യുന്നവരായിരിക്കാം. ജീവിതം മുഴുവൻ ഒരു മത്സരമാണ്. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മത്സരമില്ലെങ്കിൽ നിങ്ങൾ എന്തുമാത്രം സമാധാനമുള്ളവരായിരുന്നു. എല്ലായിടത്തും ഒരു കോമ്പറ്റീഷൻ നടക്കുക. ഞാൻ അറിയാതെ ഒരു മത്സരത്തിലേക്ക് എന്റെ ജീവിതത്തെ അങ്ങ് ആദാമിൽ ജനിച്ച മനുഷ്യൻ മത്സരാർത്ഥിയ, അവനെപ്പോഴും ഒരു കോമ്പറ്റീഷനാ. അതിന് നടുവിൽ കർത്താവിനെ അറിയാൻ ലഭിച്ച ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. കർത്താവിനെ അറിഞ്ഞപ്പോഴാണ് ഈ മത്സരത്തിന്റെ ഈ ഓട്ടത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് എനിക്കുള്ളതിനെ കണ്ടിട്ട്, എനിക്ക് ഉള്ളതിനെ നിനക്കുള്ളത് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിൽ സ്വസ്ഥമായിട്ട് ഹല്ലേലൂയ കോമ്പറ്റീഷൻ ഇല്ലാത്ത ഒരു യാത്ര നിനക്ക് ദൈവം തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ആ യാഥാർത്ഥ്യത്തെ കാണണമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണണം. പ്രീശനം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിനോട് നിൽക്കുന്ന ഭക്തന്മാരെ, നീ രാജാവിനെ മണനനയിപ്പിക്കാതെ വിട്ട ശേഷം നിന്നെ മണനനയിപ്പിക്കുന്നവനല്ല ദൈവം. ദൈവം ഹല്ലേലൂയ. നീ എന്തിനു വേണ്ടി നിന്നു? അതിനുവേണ്ടി കർത്താവ് നിന്നെ സൂക്ഷിക്കുന്നവനാണ് ദൈവം. കർത്താവിന്റെ മഹത്വത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓക്കെ. പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന നിരന്തരമായ വിളിയാണ് ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും എപ്പോഴും ഒഴുകുന്നത്. ആ ശബ്ദം ഒരു പ്രത്യേകതയുള്ള ശബ്ദമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ദൈവത്തെ സംബന്ധിച്ച് മറ്റ് പല ആട്രിബ്യൂട്ട്സുകളും ഉണ്ടെങ്കിലും ആ ആട്രിബ്യൂട്ട്സ് ഒന്നും അവിടെ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ വേണമെങ്കിൽ ദൂതന്മാർക്ക് പറയാമായിരുന്നു, ഹീസ് വൈസ് 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 എന്ന് പറയാമായിരുന്നു, ആ വാക്ക് അവിടെ ഉപയോഗിക്കുന്നില്ല. ഹീസ് ലവ് 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 എന്ന് പറയാമായിരുന്നു, ആ വാക്കും അവിടെ ഉപയോഗിക്കുന്നില്ല. ദൈവത്തിന്റെ വേറെ ഏതെങ്കിലും ആട്രിബ്യൂട്ട്സ് അവിടെ പദമായിട്ട് ആവർത്തിച്ച് പറയുന്നില്ല. നിങ്ങൾ ഇനി വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി, 99 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ എഴുതുമ്പോൾ അവൻ കെരൂബുകളിന്മേൽ വസിക്കുന്നു, യഹോവ വാഴുന്നു എന്ന് പറഞ്ഞ ശേഷം 3 സ്ഥലത്ത് യഹോവ പരിശുദ്ധൻ, യഹോവ പരിശുദ്ധൻ, യഹോവ പരിശുദ്ധൻ എന്ന 99 സങ്കീർത്തനത്തിൽ 3 ഭാഗം എഴുതിയിട്ടുണ്ട്. ഇനിയും യേശു ക്രിസ്തുവിന് ജന്മം കൊടുത്ത മറിയ പറയുന്നുണ്ട്, വലിയവൻ എനിക്ക് ദൈവം എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം. ദൂതന്മാര് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന ആട്രിബ്യൂട്ട്സിലെ ഏറ്റവും അവർ ചൂസ് ചെയ്ത വാക്ക് പരിശുദ്ധി എന്നുള്ളതാണ്, ഹോളി. അതിനൊരു കാരണമായിട്ട് എന്റെ ഒരു ചിന്ത, സി ദ ഹോളിനെസ് ഈസ് ദ ഫണ്ടമെന്റൽ ആട്രിബ്യൂട്ട്സ് വിച്ച് കണ്ടീഷൻസ് ഓൾ അതർ ആട്രിബ്യൂട്ട്സ്. ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിലെ ഒരു ഫണ്ടമെന്റലായ ആട്രിബ്യൂട്ടാണ് ഹോളി എന്നത്. ബാക്കി ആട്രിബ്യൂട്ട്സിനെ കണ്ടീഷൻ ചെയ്ത് നിർത്തുന്നത് ഈ ഒരു പ്രത്യേക കർത്താവിന്റെ ആട്രിബ്യൂട്ടാണെന്ന് എനിക്ക് ചില സമയത്ത് തോന്നിപ്പോകാറുണ്ട്. ഞാനതൊരു ഒരു തിയോളജിക്കൽ വ്യാഖ്യാനം ഒന്നുമല്ല. കാരണം
മറ്റ് ഒരു പദവും പ്രയോഗിക്കാതെ ഹി ഈസ് വൈസ് എന്നോ ഹി ഈസ് ലവ് എന്നോ ഹി ഈസ് റൈച്ചസ് എന്നോ പറയാതെ ഹി ഈസ് ഹോളി എന്ന് പറയുന്നതിനൊരു കാരണം എന്താണ്? ഹോളി എന്നത് ഫണ്ടമെന്റൽ ആട്രിബ്യൂട്ട്സ് ആയിട്ട് പറയുന്നത് കാരണം ബാക്കി ആട്രിബ്യൂട്ട്സുകൾക്കെല്ലാം ഹോളി എന്ന പദം ചേരും. ഹിസ് ലവ് ഈസ് ഹോളി, ഹിസ് ആങ്കർ ഈസ് ഹോളി, ഹിസ് മേഴ്സി ഈസ് ഹോളി, ഹിസ് റൈച്ചസ്നെസ് ഈസ് ഹോളി. വേറെ എല്ലാ ആട്രിബ്യൂട്ട്സിനെ കണ്ടീഷൻ ചെയ്യാൻ പറ്റുന്ന നിലയിലുള്ള ഒരു ആട്രിബ്യൂട്ടാ ഹോളി. അതുകൊണ്ട് തന്നെയാ ദൈവത്തോടുള്ള ഇടപാടുകൾ നടക്കുന്നിടത്ത് ഹോളി എന്ന വാക്കിന് ആ പദപ്രശ്ന കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധം, എ ഹോളി ലാൻഡ്, ഹോളി പ്ലേസ്, ഹോളി ഗ്രൗണ്ട്. ദൈവം ഒരു മനുഷ്യനുമായിട്ട് ഇടപെടാൻ വരുമ്പോൾ ഈ ആട്രിബ്യൂട്ട്സ് ആണ് ആ ഇടപാടുമായിട്ടുള്ള ബന്ധത്തിൽ മധ്യത്തിൽ വരുന്നത്. മഹാപുരോഹിതന്റെ തലയിൽ ഇരിക്കുന്ന കിരീടത്തിന് കൊടുത്തിരിക്കുന്ന പേരെന്നറിയോ? ഹോളി ക്രൗൺ. ഇത് വിശുദ്ധ കിരീടം. യഹോവയുടെ സാന്നിധ്യം ഇറങ്ങുമെന്ന പെട്ടകത്തിന് കൊടുത്തിരിക്കുന്ന പേരെന്നറിയോ? ഹോളി ആർക്ക്. ദൈവത്തിന്റെ ആലയത്തിന് കൊടുത്തിരിക്കുന്ന പേരെന്നറിയോ? ദൈവത്തിന്റെ വിശുദ്ധ ആലയം, ഹോളി ഹാബിറ്റ്. സ്വർഗത്തിന് കൊടുത്തിരിക്കുന്ന പേര് പദം ഹോളി ഹാബിറ്റേഷൻ. ദൈവത്തിന്റെ സിംഹാസനത്തിന് കൊടുത്തിരിക്കുന്ന 47-ാം സങ്കീർത്തനത്തിൽ അവന്റെ സിംഹാസനം വിശുദ്ധം, ഹോളി ത്രോൺ. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ഇനി സമാന കൂടാരത്തിൽ ദൈവത്തിന്റെ വേലക്കാട്ട് ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾസ് യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അവ വിശുദ്ധ ഉപകരണങ്ങൾ. എന്താ അതിന്റെ അർത്ഥം എന്നറിയോ? ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന ലാൻഡിന് വിശുദ്ധമെന്നും ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിന് വിശുദ്ധമെന്നും ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ആർട്ടിക്കിൾസിന് വിശുദ്ധ ഉപകരണങ്ങളെന്നും ദൈവം ഇരിക്കുന്ന സ്വർഗത്തിന് ഹോളി ഹാബിറ്റേഷൻ എന്നും ദൈവം എവിടെയൊക്കെ ചെല്ലുന്നോ ഉപയോഗിക്കുന്നോ സ്പർശിക്കുന്നോ നിൽക്കുന്നോ അതിനെല്ലാം ഏത് ആട്രിബ്യൂട്ട് ചേർത്താ പറയുന്നേ? ഹോളി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യെസ്, ഹോളിനെസ് ഈസ് ദ ഫണ്ടമെന്റൽ ആട്രിബ്യൂട്ട് which can condition all his attributes. ഇനി സ്നേഹത്തെ കുറിച്ച് പറയുക, നമുക്ക് ആ സ്നേഹത്തോട് ചേർത്ത് വെക്കാൻ പറഞ്ഞ എന്താ? അവന്റെ സ്നേഹം പരിശുദ്ധം, അവന്റെ കോപം പരിശുദ്ധം, ഹോളിയാ. കാരണം ഹോളി എന്ന് പറഞ്ഞാൽ അത് യുണീക്കാ, മറ്റൊന്നിനോട് ചേരാതെ. ഓ ഹല്ലേലൂയ, ദൈവത്താൽ മാത്രം അതിന്റെ യുണീക്നെസ് സൂക്ഷിക്കപ്പെടുക. ദൈവത്തിന്റെ കോപം മറ്റൊരാളുടെ കോപം പോലെയല്ല. Therefore we can call his anger as holy anger. ദൈവത്തിന്റെ സ്നേഹം മറ്റ് സ്നേഹം പോലെ അല്ലാത്തതുകൊണ്ട് we can call his love as holy love. ആ ഹോളി എന്ന പദപ്രയോഗ സിംഹാസനത്തിൽ നിരന്തരം കേൾക്കുന്നത് ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. പ്രിയമുള്ളവരെ, ഈ കൂട്ടായ്മയിൽ വരുവാനും കർത്താവിനെ അറിയുവാനും ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഈ കാഴ്ചയിലൂടെ വേണം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകാൻ. ഇന്ന് പ്രിയമുള്ളവരെ, ക്രിസ്ത്യ ജീവിതം അനുഭവങ്ങളിൽ നിന്നും പഠിച്ച പാഠങ്ങളിലൂടെ ആൾക്കാർ അവരുടെ നേതാക്കന്മാർ പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകളിലൂടെയും ഒത്തിരി വ്യാഖ്യാനങ്ങളിലൂടെയും പോകുമ്പോൾ നാം നമ്മുടെ ക്രിസ്ത്യ ജീവിതം വളർത്തിയെടുക്കാൻ ശ്രമിക്കേണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള ഈ വെളിപ്പാടിൽ നിന്നായിരിക്കണം നാം സത്യത്തെ മനസ്സിലാക്കേണ്ടത്. കർത്താവിലേക്ക് നോക്കുക, കർത്താവിനോട് പറയുക, നിന്നെ സംബന്ധിച്ച് ഞാൻ അറിയണമെന്ന് നീ ആഗ്രഹിക്കുന്ന എല്ലാ വാക്യങ്ങളും എനിക്ക് കാണിച്ചു തരണമെന്ന് നിങ്ങൾ ദൈവത്തോട് ആദ്യം പ്രാർത്ഥിക്കുക. ബിക്കോസ് ബൈബിൾ മുഴുവൻ സ്പ്രെഡ് ചെയ്തിരിക്കുക, ഇതിന്റെ ഓരോ കോണിൽ നിന്നും ഓരോ വാക്യം എടുക്കാനുള്ള ഒരുപക്ഷെ സ്വതസിദ്ധ കഴിവുകൾ നിങ്ങൾക്ക് ഇല്ലായിരിക്കാം. ഒരുപക്ഷെ ഒരു കൺകോർഡൻസ് ബൈബിൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ചിലതൊക്കെ കിട്ടിയതിരിക്കാം. ബട്ട് പ്രേ, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ നിന്നെ കുറിച്ചുള്ള കാഴ്ച തരുന്ന ആ വാക്യങ്ങൾ എന്റെ മുമ്പിൽ ഒന്ന് ക്രോഡീകരിച്ച് കൊണ്ടുവരണമേ, എനിക്ക് നിന്നെ അതിന്റെ മുഴുവൻ വ്യക്തതയോടുകൂടി കാണണമേ. കാരണം എന്റെ സഭയിൽ കേൾക്കുന്ന എല്ലാ പ്രബോധനങ്ങളും അനുസരിപ്പാൻ എന്നെ പ്രാപ്തനാക്കുന്നത് ആ പ്രബോധനങ്ങളല്ല, നീ ആരാണെന്നുള്ള വെളിപ്പാടിന് മാത്രമേ എന്നെ ഒരു നടപ്പിന് പ്രേരിപ്പിക്കത്തുള്ളൂ. കർത്താവേ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഈ കാഴ്ചയോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നാം മുമ്പേ കഴിഞ്ഞ ഒരു മണിക്കൂറായി കേട്ടിട്ടുള്ള ആ ദൈവത്തിന്റെ സിംഹാസനവും അതിലിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വവും ആ സിംഹാസനത്തിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളും ആ സിംഹാസനത്തിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാദവും ശബ്ദവും അത് നമുക്ക് നമ്മുടെ ബുദ്ധിയിലൊന്ന് കൊണ്ടുവരാൻ പ്രിയമുള്ളത്, നമ്മുടെ ബുദ്ധിയിലൊന്ന് ഭാവന ചെയ്യാം. എഴുതപ്പെട്ട തിരുവചനങ്ങളിലൂടെ ആ കാര്യങ്ങളെ നമ്മുടെ മനസ്സിലൊന്ന് ധ്യാനിക്കാം. ആ മഹത്വമാണ് നമ്മളെ താഴ്മയുള്ളവനാക്കുന്നത്, ആ മഹത്വമാണ് നമുക്ക് ഇളച്ചു കിട്ടിയതിനെ തിരിച്ചറിഞ്ഞിട്ട് മറ്റൊരാൾക്ക് ഇളച്ചുകൊടുപ്പാൻ നമ്മളെ പ്രാപ്തനാക്കുന്നത്, ആ മഹത്വത്തിന്റെ ദർശനമാണ് ലോകത്തിൽ നിന്നും അകന്നു നിൽപ്പാൻ എന്നെ ശക്തീകരിക്കുന്നത്, ആ മഹത്വത്തിന്റെ ദർശനമാണ് മീഖായാവിനെ പോലെ ഏത് രാജാവിന്റെ മുമ്പിലും സത്യം പ്രവചിപ്പാൻ എന്നെ ബലപ്പെടുത്തുന്നത്, ആ മഹത്വത്തിന്റെ കാഴ്ചയാണ്
പല്ലുകടിച്ച് നിൽക്കുന്ന, കല്ലെറിയാൻ നിൽക്കുന്നവരുടെ മുമ്പിൽ സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ സ്തേഫാനോസിനെ പോലെ എന്നെ ബലപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമ്മുടെ സഭയ്ക്ക് കാണേണ്ട കാഴ്ച അതാണ്. പ്രിയമുള്ളവരെ, ദൈവം ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. വിധാനത്തിന് മുകളിൽ മനുഷ്യ സാദൃശ്യത്തിൽ ഞാനൊരു രൂപം കണ്ടു. അതിന്റെ അരയ്ക്ക് മുകളിലോട്ട് ശുക്ലസ്വർണം പോലെയും അതിന്റെ അരയ്ക്ക് താഴോട്ട് തീ പോലെയുമുള്ള ഒരു കാഴ്ച ഞാൻ കണ്ടു. അതെ, അത് അവൻ തന്നെയാണ്. ദാനിയേൽ കണ്ട അവൻ തന്നെ, യോഹന്നാൻ കണ്ട അവൻ തന്നെ, എഗസ്കേൽ കണ്ട അവൻ അതിനെ തന്നെ. ഓ, സങ്കീർത്തനം 18 ദാവീദ് കാണുന്നത് അതിനെ തന്നെ. അവൻ കെരൂബുകളിലും ഹല്ലേലൂയ മേഘങ്ങളെ വാഹനമാക്കി പറക്കുന്ന ദൈവമാണ്. അവന്റെ രഥത്തിന്റെ ചക്രം പോലും ചുഴലി പോലെ കറങ്ങുന്നു. അവന്റെ രഥത്തിന്റെ ചക്രം തീ പോലെ കത്തുന്നു. അവന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിന്ന് ജീവനദിയും അഗ്നിനദിയും ഒരുപോലെ ഒഴുകുന്നു. അവനെ കണ്ടിട്ട് ആൾക്കാരുടെ ജീവിതം മാറുന്നു. അവർ വിശ്രമം കൂടാതെ അവനെ ആരാധിക്കുന്നു. രാവും പകലും അവർ തിരിച്ചറിയാതെ അവനെ ആരാധിക്കുന്നു. അവർക്ക് വിശപ്പില്ല, ദാഹമില്ല. അവർ എപ്പോഴും കുഞ്ഞാടിനാൽ മേയിക്കപ്പെട്ടും കുഞ്ഞാടിന്റെ ഉറവിയിൽ നിന്ന് വെള്ളം കുടിച്ച് റിഫ്രഷ് ചെയ്തിട്ട് എപ്പോഴും ഈ സിംഹാസനത്തിന്റെ കാഴ്ച അവരെ നിരന്തരം ഒരാരാധകനാക്കി മാറ്റിയെടുക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, എനിക്ക് ഇപ്പോൾ തന്നെ വിശ്രമം കൂടാതെ നിന്നെ ഹൃദയത്തിൽ എപ്പോഴും ആരാധിക്കുന്ന ഒരാരാധകനാകുവാൻ നിന്റെ ഈ കാഴ്ച എനിക്ക് തരണമേ കർത്താവേ. കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. ഒത്തിരി പരിമിതികൾക്ക് നടുവിൽ നിന്നാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചത് കർത്താവേ. ഞങ്ങളോട് കരുണ തോന്നണമേ. അവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോൾ പോലെ എന്നൊക്കെ പറഞ്ഞാണല്ലോ കർത്താവേ തിരുവചനം പ്രതിപാദിക്കുന്ന അങ്ങയെക്കുറിച്ച്. ഞങ്ങൾക്കൊരിക്കലും ഇന്നതാണെന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അവിടുന്ന് ഗോമേതകം പോലെയും സൂര്യകാന്തം പോലെയും പത്മരാഗം പോലെയും കർത്താവേ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങൾ ദൈവത്തെ സംബന്ധിച്ച് അറിയുന്ന കാര്യങ്ങൾക്കകത്ത് ഒരു കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങളെ ഇടയാക്കരുതേ കർത്താവേ. ദൈവത്തെ സംബന്ധിച്ച് ഞങ്ങൾ അറിയാൻ അവിടുത്തെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഏതെങ്കിലും മനസാക്ഷിക്ക് തൃപ്തിയുള്ള ഒരു കാര്യം ഏറ്റുവാങ്ങിട്ട് അങ്ങ് പോകാൻ ഞങ്ങളെ കൈവിടരുതേ. ഉത്തമമായത് തന്നെ ഏറ്റുവാങ്ങുവാനുള്ള ഒരു കണിശത ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് നൽകണമേ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഉപദേശത്തെ സംബന്ധിച്ചുള്ള ഷാഡ്യങ്ങൾക്കപ്പുറത്ത് ഞങ്ങളുടെ ദൈവത്തെ സത്യത്തിൽ തന്നെ അറിയണമെന്നുള്ളൊരു ഷാഡ്യം കൊണ്ടു നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആരാധനക്കാരാക്കി തീർക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.
ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.